Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluh. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇൻഷാ അല്ലാഹ് ഇന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന്റെ ചെറിയ ചില ഭാഗങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇൻഷാ അല്ലാഹ് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മളെടുക്കുന്ന ഈ ക്ലാസിന്റെ പ്രധാന അവലംബം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ സലഫി പണ്ഡിതന്മാരിൽ തന്നെ പ്രമുഖനായ ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ്, അദ്ദേഹത്തിന്റെ മസ്ജിദുൽ നബവിയിലെ പ്രധാനപ്പെട്ട ഷെയ്ഖാണ് അദ്ദേഹം. ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഹദീസിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളയാൾ എന്ന് പല പണ്ഡിതന്മാരും പ്രശംസിച്ച അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ്, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുറസാഖ് ബിൻ അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ്, അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പുസ്തകമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ വേണ്ടി അവലംബമാക്കുന്നത്. ഈ പുസ്തകത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിന് തൊട്ടു മുന്നേ ഇതിന്റെ ഗ്രന്ഥരചയിതാവിനെ പറ്റി ചുരുക്കം ചില വാക്കുകൾ പറയുകയാണ്. ധാരാളക്കണക്കിന് ഉപകാരപ്രദങ്ങളായ പുസ്തകങ്ങൾ ഇദ്ദേഹത്തിന്റേതായിട്ട് പുറത്തിറങ്ങിയിരുന്നു. ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ, അതിൽപ്പെട്ടതാണ് ഫിഖ്ഹുൽ അദഈയത്തി വൽ അദ്കാർ. നിങ്ങൾ പറ്റുമെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള അറബി അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വായിച്ചു പഠിപ്പിക്കേണ്ട പുസ്തകമാണ് ഫിഖ്ഹുൽ അദഈയത്തി വൽ അദ്കാർ. ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും ഫിഖ്ഹ്, അതിന്റെ ആശയം എന്താണ്, ചൊല്ലുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകേണ്ടത് എന്ന് ഓരോ സഹീഹായ പ്രാർത്ഥനകളും എടുത്തു വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. രണ്ട് വാല്യമുള്ള ബുക്കാണ്. അതൊരു ദിവസം ഒരു പ്രാർത്ഥന വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഉപകാരമുണ്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഫിഖ്ഹു അസ്മാ ഇല്ലാഹിൽ ഹുസ്ന, അല്ലാഹുവിന്റെ അസ്മാ ഉ സിഫാത്ത്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, അസ്മാഉകൾ, അവയുടെ ഉദ്ദേശം എന്താണെന്ന് പഠിപ്പിക്കുന്ന ഒരു വോള്യൂം വരുന്ന വളരെ ഉപകാരപ്രദമായ പുസ്തകമാണ് ഫിഖ്ഹു അസ്മാ ഇല്ലാഹിൽ ഹുസ്ന. ഇങ്ങനെ ധാരാളക്കണക്കിന് പുസ്തകങ്ങളുടെ രചയിതാവും അനേകം ദർസുകൾ മദീനയിലും അതിന് പുറത്തുള്ള രാജ്യങ്ങളിലും നടത്തുന്ന പ്രശസ്തനായ പണ്ഡിതനാണ് അബ്ദുൽ റസാഖ് ബിൻ അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പുസ്തകമാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കുന്നതിന്റെ പേര് ആസാറുൽ ഫിതൻ എന്നാണ്. പുസ്തകത്തിന്റെ പേര് ആസാറു അൽ ഫിതൻ, ഫിത്തനകളുടെ അനന്തരഫലങ്ങൾ. ഫിത്തനകളുടെ അനന്തരഫലങ്ങൾ എന്നതാണ് ആ പുസ്തകത്തിന്റെ പേര്. ആമുഖമായി പുസ്തകത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ തുടക്കം എന്ന നിലക്ക് നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ് ഫിത്ന എന്നതാണ്. ഫിത്ന എന്ന് അറബി ഭാഷയിൽ പറയുക, ഫിത്ന എന്ന പദത്തിന്റെ അർത്ഥം അൽ ഇബ്തിലാഉ വൽ ഇംതിഹാൻ വൽ ഇഖ്തിബാർ, ഇതൊക്കെ യോജിച്ചു വരിക എന്താണെന്ന് വെച്ചാൽ പരീക്ഷ, അതല്ലെങ്കിൽ പരീക്ഷണം. അറബിയിൽ പരീക്ഷയ്ക്ക് എന്താ പറയാ, ഇഖ്തിബാർ എന്നാ പറയും, അല്ലെങ്കിൽ ഇംതിഹാൻ എന്നാ പറയും. ഇപ്പൊ ഫിത്ന എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം പരീക്ഷിക്കുക, അല്ലെങ്കിൽ പരീക്ഷണം എന്ന അർത്ഥമാണ് അതിനുള്ളത്. അറബികൾ പറയാറുണ്ട് ഫതൻതു ദഹബ, സ്വർണം ഞാൻ പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ സ്വർണം പരിശോധിക്കൽ എങ്ങനെയാണ്, അത് തീയിലിട്ടുകൊണ്ട് അതിന്റെ ശുദ്ധി പരിശോധിക്കുന്നത്, അതിന്റെ ക്വാളിറ്റി പരിശോധിക്കുക തീയിലിട്ടിട്ടായിരുന്നു പണ്ട്. ഫതൻതു ദഹബ, ഞാൻ സ്വർണം പരിശോധിച്ചു എന്ന് അറബിയിൽ പറയാൻ ഈ ഫിത്ന എന്ന പദമാണ് പ്രയോഗിക്കുക. മതപരമായി
ഇസ്ലാമിക ഇസ്ലാമിന്റെ അർത്ഥത്തിൽ ഫിത്ന എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി അതല്ലെങ്കിൽ വെറുക്കപ്പെടുന്ന അൽ മകാരിഹ്, എല്ലാ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾക്കും ഫിത്ന എന്ന് പറയും. എല്ലാ വെറുക്കപ്പെടുന്ന കാര്യം ഫിത്ന എന്ന് പറഞ്ഞാൽ കുഫ്ർ അതിൽ പെടും, ഷിർക്ക് പെടും, തിന്മകൾ പെടും, മഅസിയത്തുകൾ പെടും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ വെറുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഫിത്ന എന്ന പദത്തിന്റെ ഉള്ളിൽ പെടും. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബാധിക്കുന്ന ഫിത്നകൾ ഉണ്ടാകാം, അതായത് സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഫിത്നകൾ ഉണ്ടാകാം. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ പ്രമുഖനായിരുന്ന ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു ഫിത്നകളെ സംബന്ധിച്ച ഹദീസുകൾ പ്രത്യേകമായി പഠന വിധേയമാക്കിയ, അതിനെ സംബന്ധിച്ച് കൂടുതൽ മറ്റു സഹാബികളെക്കാൾ വിവരമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഹദീസുകളിൽ കാണാം, ഒരിക്കൽ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, സഹാബികൾ കൂടിയിരിക്കുന്ന സദസ്സിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആരാണ് ഫിത്നകളെ സംബന്ധിച്ച് പഠിപ്പിച്ചു തരിക? നമുക്ക് നിങ്ങൾ ആരാണ്? ഉമർ അമീർ മുഅ്മിനീനാണ്. അദ്ദേഹമാണ് സഹാബിയോട് വന്ന് ചോദിക്കുന്നത്, എനിക്ക് ഫിത്നകളെ പറ്റി ആരാണ് വിവരം അറിയിച്ചു തരിക? അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറയാന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അതിന് ഏറ്റവും അർഹനായാലോ, പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഫിത്നത്തു റജുൽ ഫി മാലിഹി വ അഹ്ലിഹി വ ജാരിഹി. ഒരു മനുഷ്യന് അയാളുടെ കുടുംബത്തിൽ ഫിത്നകൾ ഉണ്ടാകും, അയാളുടെ കുടുംബം ചിലപ്പോൾ അയാൾക്ക് പരീക്ഷണമായി മാറും, അതല്ലെങ്കിൽ അയാളുടെ സമ്പാദ്യം അയാൾക്ക് ചിലപ്പോൾ ഫിത്നയാകും, പരീക്ഷണമാകും, അതല്ലെങ്കിൽ അയാളുടെ അയൽവാസി ചിലപ്പോൾ അയാൾക്ക് പരീക്ഷണമായി തീരും. എന്നിട്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞാൽ ഇതല്ല ഉദ്ദേശിച്ചത്, മറിച്ച് കടൽ തിരമാലകൾ പോലെ ആർത്തലച്ചു വരുന്ന വലിയ ഫിത്നയെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും. അപ്പൊ ഈ ഹദീസിന് എന്ത് മനസ്സിലായി? ഫിത്നകൾ രണ്ട് രൂപത്തിലുണ്ട്. ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഫിത്ന ഉണ്ടാവും, ഇപ്പൊ നിങ്ങളെ മാത്രം ബാധിക്കുന്ന, നിങ്ങളെ വീട്ടിൽ ഉദാഹരണത്തിന് ടി വി വെച്ചിട്ടുണ്ട്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിത്നയാണ്, നാട്ടുകാർക്ക് അതൊരു ഫിത്നല്ല. അതേസമയം നാട്ടുകാർക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഫിത്നകളുണ്ട്. ഉദാഹരണത്തിന് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ അൽആലിമുൽ ഫാജിർ വൽജാഹിലുൽ വൽആബിദുൽ ജാഹിൽ ഫിത്നതുൻ ലികുല്ലി മഫ്തൂൻ. തെമ്മാടിയായ പണ്ഡിതനും വിവരമില്ലാത്ത ഇബാദത്തുകൾ ചെയ്തുകൂടുന്ന മുത്തഖിയായി ആളുകളുടെ മുന്നിൽ അവതരിക്കുന്ന മനുഷ്യനും എല്ലാവർക്കും ഫിത്നയാണ്. തെമ്മാടിയായ പണ്ഡിതനും നല്ലോ ഇബാദത്ത് ചെയ്യുന്ന വിവരമില്ലാത്ത ജാഹിലും, ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയില്ല, അവന് നിസ്കാരം നോക്കി തക്കാത്തേക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്, അങ്ങനത്തെയാളും ഇബാദത്ത് രണ്ടു കോളത്തിൽ വഹിക്കാൻ പറ്റുന്ന, എല്ലാ രൂപത്തിലും ആൾക്കാരെ പറ്റിക്കാൻ പറ്റുന്ന പണ്ഡിതനും തമ്മിൽ പണ്ഡിതനും എന്താണ്? എല്ലാവർക്കും ഫിത്നയാണ്. അങ്ങനത്തെ ഒരുത്തൻ സമൂഹത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ ആൾക്കാർ അവരെ കൊണ്ട് വഴിപിഴക്കും. ഇപ്പൊ നാട്ടുകാരെ മുഴുവൻ അതല്ലാത്ത ഫിത്നകളുണ്ട്. സമ്പാദ്യം, സമ്പാദ്യത്തിന്റെ ഈ വ്യാപകമായ ഒഴുക്ക്, ഇതൊക്കെ മനുഷ്യന്മാരെ മുഴുവൻ മൊത്തത്തിൽ ചിലപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഫിത്നയാണ്. അതുപോലെ തന്നെ മുസ്ലിം ഉമ്മത്തിലെ ഭിന്നിപ്പുകൾ, പിളർപ്പുകൾ, കക്ഷിത്വങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ എല്ലാവരെയും മൊത്തത്തിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഫിത്നകളാണ്. അപ്പോൾ അത്തരം ഫിത്നകളിൽ നിന്ന് രക്ഷ നേടുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു, ഫിത്ന എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പരീക്ഷിക്കുക എന്നതാണ്. അതിന്റെ ഇസ്ലാമിലെ അർത്ഥം എന്താണെന്ന് ഞാൻ പറഞ്ഞു. കുഫർ, ഷിർക്ക്, അതുപോലെ തന്നെ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, ഇതൊക്കെ അതിൽപ്പെടും. എന്താണ് ഈ ഭാഷാപരമായ അർത്ഥവും ഇസ്ലാമിന്റെ അർത്ഥം തമ്മിലുള്ള ബന്ധം? അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിനെയും കാഫിറിനെയും വേർതിരിച്ചറിയുന്നത് ഫിത്നകൾ അവതരിക്കുന്നതിലൂടെ. ഫിത്ന ഉണ്ടാവുമ്പോഴാണ് ആൾക്കാരെ തനിനിറം വ്യക്തമാവും. ആരാണ് ഇഖ്ലാസ് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചത്, ആരാണ് ആളുകളെ കാണിക്കാൻ പ്രവർത്തിച്ചതെന്ന് മനസ്സിലാവപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിത്ന അവതരിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ ആരൊക്കെ സബ്ർ കൈക്കൊള്ളുന്നു, അപ്പോൾ ആരൊക്കെ ഹിക്മത്ത് അനുസരിച്ച് ശരിയായ ഇൽമനുസരിച്ച് മുന്നോട്ട് പോകുന്നു, വൈകാരികമായ തന്റെ വൈകാരിക ചിന്തകളും തന്റെ വ്യക്തിപരമായ നേട്ടങ്ങളെയും മാറ്റിവെച്ച് ഇസ്ലാമിന്റെ നിലപാടുകൾക്ക് ആരും മുൻഗണന കൊടുക്കുന്നു, ഇതൊക്കെ അള്ളാഹ് അറിയുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന എപ്പോഴാണ്? അള്ളാഹു അറിയാന്നല്ല ഉദ്ദേശം, അള്ളാഹു മുന്നേ അറിഞ്ഞാളാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മുന്നേ അറിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്കത് മനസ്സിലാവുക എപ്പോഴാണ്? വേർതിരിച്ചറിയാൻ പറ്റുക ചിത്രങ്ങൾ അവതരിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് മുന്നേയുള്ളവരെ, അവർക്ക് മുന്നേയുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അവർക്ക് ഫിത്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് അവതരിപ്പിച്ചത്? അല്ലദീന സദഖു, സത്യം പറഞ്ഞവരാരാണ്, കളവ് പറഞ്ഞവരാരാണ് എന്ന് അള്ളാഹു വേർതിരിച്ചറിയാൻ വേണ്ടി ആണ് ഫിത്ന അവതരിപ്പിച്ചത്. അപ്പൊ ഫിത്ന എന്നതിന്റെ ഉദ്ദേശം അതാണ്. ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ ശുദ്ധീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഫിത്ന ചെയ്യുന്നത്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിനെ ശുദ്ധീകരിക്കുകയാണ് ഫിത്നകൾ ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ ധാരാളക്കണക്കിന് സന്ദർഭങ്ങളിൽ ഫിത്നകളെ സംബന്ധിച്ച് പ്രവാചകൻ താക്കീത് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. ചില ഹദീസുകൾ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഒരു ഉയരമുള്ള പ്രദേശത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഫഹൽ തറൗന മാ അറാ, സഹാബികളെ ഞാൻ കാണുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലെ ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നീ ലഅറൽ ഫിതന തഖഉ ഖിലാല ബുയൂതികും كما تقع القطر മഴ പെയ്യുന്നതുപോലെ നിങ്ങളുടെ വീടുകൾക്കു മീതെ ഫിത്ന വന്ന് പെയ്യുന്നത്, ഫിത്ന വന്ന് പതിക്കുന്നത് ഞാനിതാ എന്റെ കണ്ണോട് കണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ അതാണ് കാണുന്നത്. ഫിത്ന നിങ്ങളുടെ വീട്ടിന്റെ മേൽക്കൂരകൾക്കു മീതെ മഴ പെയ്തു പോകുന്നത് പോലെ, മഴ പിന്നെ പെയ്യുന്നത് പോലെ ഫിത്ന നിങ്ങളുടെ വീടുകൾക്കു മീതെ വന്ന് പതിക്കുന്നതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസിൽ വലിയ പാഠങ്ങളുണ്ട്. ഹദീസിന്റെ തുടക്കത്തിൽ ഉസാമത്ത് ഇബ്നു സെയ്ദ് പറഞ്ഞു, അഷ്റഫ നബി സ്വല്ലല്ലാഹു അലാ ഉതുമി മിൻ ആഫാമിൽ മദീന, മദീനയിലെ ഉയരമുള്ള ഒരു പ്രദേശത്ത് നബി കയറുന്നു. എന്നിട്ടാ റസൂൽ അത് പറഞ്ഞത്. എവിടെ നിന്നിട്ടാ പറഞ്ഞത്? മദീനയിൽ. എന്താ മദീനയുടെ പ്രത്യേകത? ദജ്ജാൽ പോലും കടക്കാൻ പറ്റാത്ത സ്ഥലം. ആ സ്ഥലത്ത് പോലും റസൂല പറഞ്ഞത് എന്താണ്? മഴ പെയ്യുന്നത് പോലെ ഫിത്നകൾ നിങ്ങളുടെ വീടിന്റെ മേലെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ബാക്കിയുള്ളവരെ അവസ്ഥ എന്തായിരിക്കും? ബാക്കിയുള്ള നാടുകളുടെ അവസ്ഥ എന്തായിരിക്കും? മദീനയുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള നാടുകളുടെ അവസ്ഥ എന്തായിരിക്കും? അത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകളിൽ നിന്ന് ശക്തമായി സഹാബികളെ താക്കീത് ചെയ്യുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഖബ്ലി, എനിക്ക് മുന്നേ ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ഇല്ലാ കാന ഹഖൻ അലൈഹി അൻ യദുല്ല ഉമ്മതഹു അലാ ഖൈരി മാ യഅലമുഹു ലഹും, എനിക്ക് മുന്നേ ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് അറിയുന്ന നന്മകൾ തന്റെ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കൽ ആ പ്രവാചകന്റെ മേൽ ബാധ്യതയായിട്ടല്ലാതെ. ആ ഉമ്മത്തിനെ ബാധിക്കുന്ന തിന്മകൾ താക്കീത് ചെയ്യൽ വാജിബായിക്കൊണ്ടല്ല, ഒരു പ്രവാചകൻ മുന്നേ വന്നിട്ടില്ല, ഞാനും അതുപോലെ തന്നെയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഉമ്മതകും ഹാദിഹി ജുഇല ആഫിയതുഹാ ഫീ ഔവലിഹാ, നിങ്ങളുടെ ഈ ഉമ്മത്ത്, റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം ഉമ്മത്തെ നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? ജുഇല ആഫിയതുഹാ ഫീ ഔവലിഹാ, ഈ ഉമ്മത്തിന്റെ സൗഖ്യം, ഈ ഉമ്മത്തിന്റെ സമാധാനം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യ ഭാഗങ്ങളിലാണ്. അതായത് സഹാബികളുടെ, താബിഈങ്ങളുടെ, തബിഈങ്ങളുടെ കാലഘട്ടത്തിലാണ്. മുസ്ലിം ഉമ്മത്തിന്റെ തുടക്ക കാലഘട്ടത്തിലാണ് ഈ ഉമ്മത്തിന്റെ ആഫിയ, സൗഖ്യം, സമാധാനം, ശാന്തിയുള്ളത്. وسيصيب اخرها بلاء وامور تنكرونها, എന്നാൽ ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാർക്ക് ധാരാളം ബലാഉകൾ, കുഴപ്പങ്ങൾ, അതുപോലെ തന്നെ وامور تنكرونها, നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാരെ ബാധിക്കും. അസ്സലാമു റഹ്മത്തുള്ളാഹി. ആദ്യ കാലക്കാർക്ക് സൗഖ്യമാണെങ്കിൽ, സമാധാനമാണെങ്കിൽ, ഈ ഉമ്മത്തിന്റെ അവസാന കാലത്തുള്ളവർക്ക് ധാരാളം കുഴപ്പങ്ങളും അവർ വെറുക്കുന്ന കാര്യങ്ങളും അവരെ ബാധിക്കാനിരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വതജീഉ ഫിത്ന ഫയുറഖിഖു ബഅദുഹാ ബഅദാ, ഫിത്നകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫയുറഖിഖു ബഅദുഹാ ബഅദൻ, രണ്ടാമത് വരുന്ന ഫിത്ന ആദ്യത്തെ ഫിത്നയെ അതിന്റെ ഗൗരവം കുറക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, അയാൾക്കൊരു മുസീബത്ത് ബാധിച്ച്, അതിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മുസീബത്ത് വരുന്നത്, അതിനേക്കാൾ വലുതാണ്. അപ്പം ആദ്യം ബാധിച്ചത് എന്തായി? ചെറുതായി, അതിന്റെ വില പോയി. അതേപോലെ ആയിരിക്കും ഓരോ കാലം കഴിഞ്ഞൊരു ഫിത്നയുടെ ശക്തി കൂടുകയാണ്. നമ്മൾ വിചാരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് വിശദീകരിക്കുകയാണ്, വയജീഉൽ ഫിത്ന വതജീഉൽ ഫിത്ന, ഫിത്ന വരും. ഫയഖൂലുൽ മുഅ്മിൻ, സത്യവിശ്വാസി പറയുകയാണ് ആ സന്ദർഭത്തിൽ, ഹാദിഹി മുലികതി, ദാ ഈ ഫിത്നയിൽ ഞാൻ എന്തായാലും നശിക്കാൻ പോവാണ്, ഈ ഫിത്നയിൽ ഞാൻ എന്റെ കഥ തീരാൻ പോവാണ്, എന്റെ ദീൻ ഇതാ നശിക്കാൻ പോവുകയാണ് എന്നവൻ ഭയന്നുകൊണ്ടേയിരിക്കും, പേടിച്ചുകൊണ്ടിരിക്കും. ഹുമ്മ തൻകശിഫു തജീഉൽ ഫിത്ന, പിന്നെ ആ ഫിത്ന അതിന്റെ അവസ്ഥ വ്യക്തമാകും, അപ്പൊ അടുത്ത ഫിത്ന വരും, അതിനേക്കാൾ വലുത്. അപ്പോൾ മുഅ്മിൻ പറയും, ഫയഖൂലു ഹാദിഹി ഹാദി, അപ്പോൾ സത്യവിശ്വാസം എന്താ ഇതിലെന്റെ കഥ കഴിഞ്ഞു. എത്ര ആൾക്കാരെ അനുഭവിച്ചിട്ടുണ്ട്, ആരത് അനുഭവിക്കാത്തതായി നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഓരോ ഫിത്രകളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അള്ളാഹു ഇത് നമ്മൾ നശിച്ചു പോവോ, ഈ ഫിത്രയിൽ ഞാൻ പെട്ടുപോവോ. അപ്പോഴേക്കും അടുത്ത അതിനേക്കാൾ വലിയ ഫിത്ര, ഒന്നിൽ നിന്ന് സമാധാനമായിട്ട് ഇങ്ങനെ ഒന്ന് നെടുവേർപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് അടുത്ത ഫിത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി തന്നെ ഫിത്നയെ അതിൽ നിന്ന് താക്കീത് ചെയ്യുകയാണ് മുഅ്മിനുകളെ. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ അറിയാം, നമസ്കാരത്തിന്റെ അവസാനങ്ങളിൽ നാല് ഫിത്നകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് പിന്നെ അള്ളാഹുവിനോട് ശരണം തേടാൻ പ്രാർത്ഥിച്ചു, ഇസ്തിആദത്ത് നടത്താൻ പ്രാർത്ഥിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറഞ്ഞിട്ടുണ്ട്, തഅവ്വദു മിനൽ ഫിതൻ, നിങ്ങൾ ഫിത്നകളിൽ നിന്ന് ഇസ്തിആദത്ത് നടത്തണം, ശരണം തേടണം, അതിൽ നിന്ന് പിന്നെ പുറമേക്ക് പ്രകടമാകുന്നതാകട്ടെ ഉള്ളിലിരിക്കുന്ന ഫിത്നകൾ. പല രൂപത്തിൽ ഫിത്ന ഉണ്ടാവും, വ്യക്തമായത് ഫിത്ന എന്ന് ബോധ്യപ്പെടുന്ന കാര്യം ഉണ്ടാവും, പുറമേക്ക് കണ്ടുകഴിഞ്ഞാൽ ഫിത്രയാണെന്ന് തോന്നാത്ത കാര്യങ്ങളുണ്ടാകും. രണ്ടിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ മുഖദ്ദിമയാണ്, ആമുഖമാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് വായിക്കുന്നത്. ഇതിന്റെ തുടക്കത്തിൽ ഖുത്ബത്തുൽ ഹാജ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും ആരംഭത്തിൽ പറയാറുള്ള ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു, നമ്മുടെ ഖുത്ബയുടെ തുടക്കത്തിൽ പറഞ്ഞ ഖുത്ബത്തുൽ ഹാജ ഈ പിന്നെ പുസ്തകത്തിന്റെ തുടക്കത്തിലുണ്ട്. ഇത് പ്രത്യേകം ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, നമ്മുടെ ലക്ഷ്യം അതല്ല. അതിനുശേഷം ഖുത്ബത്തുൽ ഹാജ പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ അദ്ദേഹം പറയുകയാണ്, ഹഫിളഹുല്ലാ, ഫഹാദ മൗദൂഉൻ നഹ്താജു ഇലാ മുദാകറതിഹി, ഈ വിഷയം, ഫഹാദ മൗദൂഉ, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഫിത്നകളുടെ അനന്തര ഫലങ്ങൾ എന്ന വിഷയം, നഹ്താജു ഇലാ മുദാകറതിഹി, നാം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വൽ വുഖൂഫ അലാ തറഫിൻ മിൻ ജവാനിബി, അതിന്റെ ഓരോ ഭാഗങ്ങളെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പഠിക്കേണ്ട വിഷയമാണിത്. വദാലിക മിൻ ബാബിൽ ഹൈത്താ, ഇതിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഒരു മുസ്ലിം അവന്റെ ദീനിനെ സുരക്ഷിതമാക്കാനാണ്, അവൻ തഖ്വയുള്ളവനാകാനാണ്, സൂക്ഷ്മതയുള്ളവനാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ലിഅന്ന മഅരിഫത ആസാരി ശൈഇ വഅവാഖിബിഹി വഅദ്റാരിഹി يعطي العبد شيئا من الحصانه ഒരു വ്യക്തി ഓരോ കാര്യങ്ങളുടെയും പര്യവസാനം അതിന്റെ അനന്തരഫലം എന്താണ് എന്ന് അയാൾ മനസ്സിലാക്കിയാൽ ഇന്ന കാര്യത്തിന്റെ അനന്തരഫലം എന്തായിരിക്കും, ഇന്ന കാര്യത്തിന്റെ അനന്തരഫലം എന്തായിരിക്കും, അങ്ങനെ ഓരോ വിഷയങ്ങളുടെയും അനന്തരഫലം എന്താണ് എന്ന് മനസ്സിലാക്കൽ അതവന് എന്തു നൽകും. يعطي العبد شيئا من الحصانه منه, ആ കാര്യത്തിൽ നിന്ന് സുരക്ഷിതനാകാനുള്ള ഒരു അറിവ് അവർ നൽകും. വൽ ഹദറ മിനൽ വുഖൂഇ ഫീഹി, ആ തിന്മയിൽ അവൻ പെട്ടുപോകാതിരിക്കാൻ അവന് ശ്രദ്ധിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിന് അനന്തര ഫലം എന്തായിരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ എന്റെ നാട്ടുകാർക്ക് അത് വലിയ ഫിത്നയായി തീരും എന്നൊരാൾ മുന്നേ തന്നെ മനസ്സിലാക്കിയാലോ, പിന്നെ അയാൾ ഇതിലേക്ക് എടുത്തിയാടില്ല. പല ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അനന്തര ഫലം എന്താണ് അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്ക പോലും ചെയ്യാത്തൊരു കാര്യത്തിലേക്ക് എടുത്തിയാണ് അവസാനം അവനും അവന്റെ നാട്ടുകാർക്കും അത് വലിയ ഫിത്നയായി മാറും. പിന്നെ അവനെന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകളുടെ മുന്നിൽ തെറ്റ് തിരുത്താനുള്ള മടിയാകും, തെറ്റ് അവൻ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടതൊക്കെ സംഭവിക്കുന്നത്? ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നുള്ളൂ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒരു വിഷയത്തെ അതിന്റെ അനന്തരഫലം എന്താണ് എന്ന് മനസ്സിലാക്കൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് വിഷയത്തിലും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് ഖീല ഖദീമൻ, പഴയ കാലത്തുള്ള ആളുകൾ പറയാറുണ്ട്, കൈഫ യത്തഖീ മല്ല യദ്രീ മാ യത്തഖീ, എന്തൊക്കെ സൂക്ഷിക്കണമെന്ന് മനസ്സിലാക്കാത്ത മനുഷ്യനെ എങ്ങനെയാണ് സൂക്ഷിക്കാൻ സാധിക്കുക? ഞാൻ എന്തെന്നൊക്കെയാണ് വിട്ടു നിൽക്കേണ്ടതെന്ന് മനസ്സിലാക്കാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു തക്കവയുണ്ടാവില്ല. ഇപ്പൊ എന്തിൽ നിന്നൊക്കെയാണ് ഞാൻ ഫിത്തന വന്നാൽ വിട്ടു നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം ഫിത്തന വന്നു കഴിഞ്ഞാൽ അവനത് ചാടി വീഴും, അവനത് മുങ്ങിക്കുളിക്കും, അവനത് നശിച്ചു പോകും, അവൻ ഫിത്തനയുടെ നേതാവായി മാറും. അറബിയിൽ ഒരു കവിത തന്നെയുണ്ട്, അറഫ്തു ശർറ ലാലി ശർരി ലാക്കില്ലി തവക്കീഹി, ഞാൻ ഷെറിനെ കുറിച്ച് സംബന്ധിച്ച് പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്ന് സുരക്ഷിതനാവാൻ വേണ്ടി, ഷെർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ചില ആൾക്കാർ ഷെർ എന്തിനാ പഠിക്കുക? ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഷെർ പഠിക്കേണ്ടത് എന്തിനാണ്? അതിൽ വീഴാതിരിക്കാനാണ്, അതിൽ പെട്ടുപോകാതിരിക്കാനാണ്. ഫമല്ലാ യഅറിഫു ഷർറ മിനൽ ഖൈരി യഖഅ ഫീഹി, ഷെറും ഖൈറും വേർതിരിച്ചറിയാത്തവന് ഷെറിൽ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തിന്മയാണെന്ന് അറിയാം. ചില ആൾക്കാരെ കണ്ടിട്ടില്ല നിങ്ങൾ, ഞാനത് തിന്മയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നവർ പിന്നെ പറയുന്നതാണ്. ഇപ്പൊ ഫിത്തനകളുടെ കാര്യത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു ഞാൻ ആമുഖമായി പറഞ്ഞു, അദ്ദേഹം ഫിത്തനകളെ സംബന്ധിച്ചുള്ള ഹദീസിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ച വ്യക്തിയായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് സാധിച്ചത്? അദ്ദേഹം തന്നെ പറയാൻ, കാനൻ നാസു യസ്അലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങളെല്ലാവരും റസൂലുള്ളയോട് നന്മയെക്കുറിച്ചായിരുന്നു കൂടുതൽ ചോദിച്ചിരുന്നത്. വകുന്തു അസ്അലുഹു അനി ശർ, ഞാൻ റസൂലുള്ളയോട് ചോദിച്ചിരുന്നത് തിന്മയെക്കുറിച്ചായിരുന്നു കൂടുതലും. മഖാഫത അൻ യഖഅ ഫീഹി, മഖാഫത അൻ യുദ്രികനി, ഞാനതിൽ വീണുപോകുമെന്ന ഭയം കാരണമായിരുന്നു ഞാനത് ചോദിച്ചിരുന്നത് എന്ന് ആര് പറയാണ്? ഹുദൈഫത്തു ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി കാരണം അദ്ദേഹം എന്തായി? പിന്നീട് സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫിത്തനകളെ കുറിച്ച് അറിവുള്ള സഹാബിയായി മാറി. ഉമർ റളിയല്ലാഹു എന്ന് പറഞ്ഞ ആരാണ്? മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ഹുദൈഫ റളിയല്ലാഹു എന്ന് ചോദിക്കുന്നത് ഫിത്തനകളെ സംബന്ധിച്ച്. അതുവരെ അദ്ദേഹത്തിന് എന്ത് കിട്ടി? സഹാബികളുടെ ഇടയിൽ പദവി കിട്ടി. അദ്ദേഹത്തിന്റെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. വലൈക്കും അസ്സലാം. ഷെയ്ഖ് പറയുകയാണ്, അല്ലദീ ലാ യഅറിഫുൽ ഫിതൻ ولا يعرف آثارها وعواقبها وعوائدها, ഫിത്തനകളുടെ, ഫിത്തനയെ സംബന്ധിച്ചോ അതിന്റെ അവസാനത്തെ സംബന്ധിച്ചോ അതിന്റെ പര്യവസാനത്തെ സംബന്ധിച്ചോ അതുണ്ടാക്കുന്ന സ്വാധീനത്തെ സംബന്ധിച്ചോ മനസ്സിലാക്കാത്ത മനുഷ്യൻ, ربما دخل في شيء منها, അവൻ ഫിത്തനകളിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടുപോയേക്കാം, ഏതെങ്കിലും ഒരു ഫിത്തനയിൽ ചിലപ്പോൾ അവൻ പെട്ടുപോയേക്കാം. وتلطخ بها, അതല്ലെങ്കിൽ ഫിത്തനകളുടെ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ അവന്റെ ജീവിതത്തിൽ കൂടിക്കടന്നു പോയേക്കാം. വളർറത് ബിഹയാത്തിഹി, അങ്ങനെ ഫിത്തന അവന്റെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കും, അവന്റെ ജീവിതത്തെ ഉപദ്രവിക്കും. ഫുമ്മ ബഅദ ദാലിക യൽഹഖുഹു മിനൻ നദമി മാ യൽഹഖു, പിന്നെ അവൻ കുറെ കാലം കഴിഞ്ഞിട്ട് കണക്കേൽപ്പിക്കുന്നത് കാണാം. എന്താ എവിടുന്ന ഉണ്ടായത്? ഫിത്തനെ സംബന്ധിച്ച് അവൻ പഠിച്ചില്ല തുടക്കത്തിൽ, പഠിക്കാത്തതുകൊണ്ട് തന്നെ അവനതിൽ വീണുപോയി. അതല്ലെങ്കിൽ ഫിത്തന അവനെ ബാധിച്ചു അവൻ പോലും അറിഞ്ഞില്ല. ഇന്ന് ഫിത്തന ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാതെ ഇവിടെ ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ വീട്ടുണ്ടാവും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ്. ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് വിളിച്ചു പറയുന്നവൻ അവനോട് ഫിത്തനയിൽ ആദ്യം ചിലപ്പോൾ മുങ്ങിയിട്ടുണ്ടാവും, മുമ്പുള്ള അറിയുന്നില്ല. അതുകൊണ്ട് ഈ വിഷയം പഠിക്കൽ എന്താണ്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. പല ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊരു ദീനിനെ കുറിച്ച് വളരെ താല്പര്യമുള്ളവരായിരിക്കും. ദീന് എന്ന പേരിലാണ് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അവരറിയുന്നില്ല മുസ്ലിം ഉമ്മത്തിനും അവർക്ക് തന്നെയും അവർ ഉപദ്രവമാണ് വരുത്തി വെക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഫിത്തനയുടെ അനന്തര ഫലം എന്താണെന്ന് മനസ്സിലാക്കൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരമാണ് ചെയ്യുക. അവന് വലിയ സായിദ, വലിയ ഉപകാരമാണ് അത് അവന് ചെയ്യുക. ലിഅന്നഹു മിൻ ബാബിൽ നദറി ഫിൽ അവാഖിബി വമാലാതിൽ ഉമൂർ, കാരണം ഓരോ വിഷയങ്ങളുടെയും പര്യവസാനം എന്തായിരിക്കുമെന്ന് പഠിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ വിഷയമാണ് അവൻ മനസ്സിലാക്കുന്നത്, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. വഹാദ യുഅദ്ദു മിൻ ഹസാഫത്തിൽ അബ്ദി, അയ്യന്നഹു ഖബ്ല അൻ യഖ്ദിമ അലാ അംരി മിനൽ ഉമൂർ ينظر في عواقبه وآثاره. ഒരു വിഷയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നതിനു മുന്നേ അതിന്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കൽ ശരിക്കും ശ്രദ്ധിക്കണം. ഒരു വിഷയത്തിലേക്ക്, എന്തൊരു വിഷയത്തിലാകട്ടെ, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടി ഫേസ്ബുക്കിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നത് പോലും ആകട്ടെ, സിമ്പിളായൊരു കാര്യമല്ലത്, അതിന്റെ മുന്നെയാണെങ്കിൽ കൂടി ഇതിന്റെ ആഖിബത്ത്, ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിക്കൽ, അതെന്താണ്? യുഅദ്ദു മിൻ ഹസാനത്തിൽ അബ്ദി, ഒരുത്തന്റെ ബുദ്ധിയുടെ അടയാളമാണ്. അവന് നല്ല ബുദ്ധി ഉണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. കുറെ ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യം. നിങ്ങളെ ദുനിയാവിന്റെ കാര്യം വേണമെങ്കിൽ നിങ്ങൾ ഏത് കൊലത്തിൽ വേണം ചെയ്തു, അങ്ങനെ ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ അപകടകരമാണ് ദീനിന്റെ കാര്യം. ദുനിയാവിന്റെ കാര്യത്തിൽ ആൾക്കാർ നേരെ തിരിച്ചാണ്. ബിസിനസ്സിൽ ഒരു കാല് മുന്നോട്ട് എടുത്തേക്കണമെങ്കിൽ 100 തവണ ചിന്തിക്കും, 100 ആൾക്കാരോട് ചോദിക്കും. ദീന്റെ കാര്യത്തിലാണെങ്കിലോ അവിടെ ഒരു ചിന്തയില്ല, ഒരു ചോദ്യമില്ല, ആരോടും അറിയാൻ വേണ്ട, അവൻ ഇഷ്ടം വെച്ച് ചെയ്യും, അവന് തോന്നിയാ മതി. പക്ഷെ ദീനിന്റെ കാര്യത്തിലാണ് അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തൊരു കാര്യം നിങ്ങൾ ദീനിന്റെ വിഷയത്തിൽ മുന്നോട്ട് കാലെടുത്ത് വെക്കുന്നോ 100 തവണ ചിന്തിക്കണം എന്നിട്ട് പറയാൻ പാടുള്ളൂ. ولهذا جاء في سيره الامام احمد رحمه الله ان نفر من علماء بغداد جاءوا اليه. امام احمد بن حنبل رحمه الله അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് ഒരു കഥ കാണാം, ഒരു സംഭവം കാണാം. ബഗ്ദാദിൽ നിന്നുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരിക്കൽ വന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. فقالوا يا ابا عبد الله, അബൂ അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദിന്റെ കുഞ്ഞത്താണ്, അദ്ദേഹത്തിന്റെ അദ്ദേഹം ആ പേര് പ്രസിദ്ധനായാളാണ്, അബു അബ്ദുല്ലാഹ്. ഇമാം അഹമ്മദ് ഹംബലിന്റെ കുഞ്ഞത്താണ്. അദ്ദേഹത്തിന്റെ മകന്റെ പേരെന്തായിരുന്നു? ഒരു മകന്റെ പേര് തന്നെ അബ്ദുള്ളാണ്, അബു അബ്ദുല്ലാഹ്, അബ്ദുള്ളയുടെ വാപ്പ എന്ന പേരിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുഞ്ഞത്തിൽ പ്രസിദ്ധമായ പേരാണത്. യാ അബു അബ്ദുല്ലാഹ്, ഇമാം അഹമ്മദ്, ഹാദൽ അംറു ഖദ് തഫാഖമ വഫശാ. ഇമാം അഹമ്മദ്, ഈ വിഷയം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഏതാണ്? ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ കാലഘട്ടത്തിൽ ഒരു വലിയ ഫിത്ന ഉണ്ടായി. ഏതാണ് ഫിത്ന? എന്താണ് ഫിത്ന? ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. ഖുർആൻ അല്ലാഹു ഉണ്ടാക്കിയതാണ് എന്ന് വെച്ചാൽ, പിന്നെ മനുഷ്യന്മാരുണ്ടാക്കിയതുപോലെ ഖുർആൻ ഉണ്ടാക്കിയതാണ് എന്ന വാദം ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ശക്തമായി പ്രചരിച്ചു എന്ന് മാത്രമല്ല, അമീർ, ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയും അതിന്റെ പിന്നിലായിരുന്നു. ഭരണാധികാരിയും വിശ്വസിച്ചത് ആ പിഴച്ചു വിശ്വാസത്തിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിത്തന വല്ലാതെ വർദ്ധിച്ചു. അപ്പോ ഈ പണ്ഡിതന്മാർ വന്നിട്ട് പറയാൻ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ആകട്ടെ അക്കാലഘട്ടത്തിൽ ഈ തിന്മക്കെതിരെ ശക്തമായി പോരാടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ധാരാളക്കണക്കിന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹാദൽ അംറു ഖദ് തഫാഖമ വഫശാ. ഇമാം അഹമ്മദ്, ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ലേ എന്നുള്ള ഈ വിഷയം, തഫാഖം, തഫാഖം എന്ന് പറഞ്ഞാൽ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്, ആകെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഫഷ ആളുകൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്തിരിക്കുന്നു. ഫഖാല ലഹും അബൂ അബ്ദില്ലാഹ്, അപ്പോൾ ഇമാം അഹമ്മദ് അവരോട് പറഞ്ഞു, ഫമാദാ തുരീദൂൻ, എന്താ നിങ്ങളിപ്പോ എന്തിനാ വന്നത് ഇത് പറയാൻ, എന്താണ് കാരണം നിങ്ങൾ ഇത് പറയാനുള്ള കാരണം, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അൻ നുഷാവിറക ഫീ അന്ന ലസ്നാ നർദ ബിഇംറതിഹി വലാ സുൽത്താനിഹി. ഇമാം അഹമ്മദ്, ഞങ്ങളിപ്പോ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് ഈ ഒരു പ്രശ്നം ഇവിടെ വ്യാപകമായി വർദ്ധിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഇമാം അഹമ്മദ് ഹംബർ റഹിമോട് ഖുർആൻ അള്ളാഹുവിന്റെ സത്യാന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ കാഫിറാവുന്ന പറഞ്ഞു. ഇമാം അഹമ്മദ്, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ ഇത് കുഫ്റാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ എന്താണ്? കലാം, അവന്റെ സംസാരമാണ്. അവൻ സൃഷ്ടിച്ചതല്ല, അവൻ സംസാരിച്ചതാണ് ഖുർആൻ. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം തെറ്റ് ആളുകൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, അല്ലാതെ ഖുർആൻ സൃഷ്ടിയാന്ന് വിചാരിച്ചിട്ടല്ല. അതിലേക്ക് ചായവ് തരുന്ന ഒരു വാക്കാണേത് പല ആൾക്കാരും പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ എന്റെ കയ്യിൽ തന്നെ ചിലപ്പോൾ വന്നിട്ട് പോയിട്ടുണ്ടാവും. ഖുർആൻ പറയുന്നു ചില ആളുകൾ പറയും, ഖുർആൻ സംസാരിക്കും, ഇല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അവന്റെ സിഫത്താണ്, അവന്റെ വിശേഷണമാണ്, അള്ളാഹുവാണ് സംസാരിച്ചത്. ഖുർആൻ പറയുന്നു എന്ന പ്രയോഗം എന്തല്ല, സൂക്ഷ്മതയുള്ള പ്രയോഗമല്ല, അള്ളാഹു പറയുന്നു, അള്ളാഹു പറഞ്ഞു, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഈ വാദം പറഞ്ഞ ആളുടെ ഹുക്കും എന്താണ്? വിധി എന്താണ്? അയാൾ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പക്ഷെ ഒരാൾ കുഞ്ഞി പറഞ്ഞ് ഖുർആൻ അള്ളാഹുന്റെ സൃഷ്ടിയാണ് നിങ്ങളെ മുന്നിൽ, ആ കാഫിർ എന്ന് വിളിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏത് വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഏത് വിഷയത്തിലും ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ, ഒരു പ്രവർത്തനത്തിന്റെ ഇസ്ലാമിക വിധി ഇന്നതാണെന്ന് പറയുന്നത് പോലെയല്ല ആ പ്രവർത്തനം ചെയ്തയാളുടെ മേൽ വിധി പറയണം. അറബിയിൽ പറഞ്ഞാൽ അൽ ഹുക്മു അലൽ അമലി ലൈസ കൽ ഹുക്മി അലൽ ആമിൽ. ഒരു പ്രവൃത്തി ചെയ്തവന്റെ മേൽ ഹുക്കുമ് പറയുന്നത് പോലെയല്ല, അവന്റെ മേൽ വിധി പറയുന്നത് പോലെയല്ല ഒരു പ്രവൃത്തിയുടെ മേലെ ഹുക്കും പറയുന്നു. അള്ളാഹു അല്ലാത്തവരെ സത്യം ചെയ്ത സത്യം ചെയ്യൽ ശിർക്കാണ്. ഒരുത്തൻ അല്ലാത്തവരെ സത്യം ചെയ്യും, എടാ കാഫിറെ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പണ്ഡിതന്മാരുടെ അടുക്കുള്ള കാര്യമാണ്, നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. സാധാരണക്കാരുടെ മേൽ, ആളുകളുടെ മേൽ കാഫിർ എന്ന് വിളിക്കൽ അവർക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ ഇത് പറയുന്ന സന്ദർഭമാണ് ഇമാം അഹമ്മദിന്റെ കാലഘട്ടത്തിനേക്കാൾ വലിയ ഫിത്തനമാരുണ്ടോ? അത്ര വലിയ ഫിത്തനയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇമാം അഹമ്മദ് നമുക്ക് ഈ ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പിന്നെ അയാൾ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നും, നിങ്ങൾ ഞങ്ങളുടെ ഭരണാധികാരിയാണ്, ഇസ്ലാമിക രാജ്യത്തിന്റെ സുൽത്താനാണ് എന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഭരണാധികാരിയല്ല, നിങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങണം എന്നു പറഞ്ഞ് ഭരണാധികാരിക്കെതിരെ വിപ്ലവത്തിന് ഇറങ്ങാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഈജിപ്തിലൊക്കെ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുല്ലാ അദ്ദേഹം കാണിച്ചു വന്ന മാർഗം എന്തായിരുന്നു? ചിലപ്പോ അയാൾ ഭരണാധികാരി കുഫറോ പറഞ്ഞത് എങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റൂല, ഭരണാധികാരിക്കെതിരെ തിരിയാൻ പറ്റില്ല. അഹ്ലു സുന്ന വൽ ജമാഅയുടെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് എന്ത്? ഭരണാധികാരിയുടെ അതിക്രമത്തിൽ സഹിക്കുക എന്നുള്ളത്. ചിലപ്പോ ഭരണാധികാരി അതിക്രമിച്ചു എന്ന് വരും. നിങ്ങളുടെ മേലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് നിന്റെ പുറത്ത് അവൻ മർദ്ദിച്ചാലും നീ സഹിക്കണം എന്നാണ്. ഇബാദത്താണത്, സഹിക്കണം, ക്ഷമിക്കണം. ഭരണാധികാരിക്കെതിരെ തിരിയാൻ പാടില്ല. തിരിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈജിപ്തിലും സിറിയയിലും ഈജിപ്തിൽ സംഭവിക്കുന്ന നിങ്ങൾ, സിറിയ അല്ല ഈജിപ്തിൽ സംഭവിക്കുന്ന കാര്യം നിങ്ങൾ കാണുന്നില്ലേ? സംഭവിക്കും. കുറെ മുസ്ലിങ്ങൾ, പാവങ്ങളായ നിഷ്കളങ്കരായ മുസ്ലിങ്ങൾ വെറുതെ കൊല്ലപ്പെടുക ഒരാൾക്കും വേണ്ടിയിട്ടാണ്, ഒരൊറ്റ മനുഷ്യന് വേണ്ടിയിട്ട്. രക്തം ചിന്ത എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല, ചെറിയ കാര്യമല്ല. ഒരു മുസ്ലിമിന്റെ രക്തം ചിന്ത എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് വളരെ വലിയ കാര്യമാണ്. ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തുക എന്നുള്ളത്, മുസ്ലിങ്ങളായ മനുഷ്യന്മാരാണ് കൊല്ലപ്പെടുക, മുസ്ലിങ്ങൾ തന്നെ ആക്രമിക്കുക, മുസ്ലിങ്ങൾ തന്നെ കൊല്ലപ്പെടുക. അപ്പോൾ ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം ഫനാദറഹും, അദ്ദേഹം അവരോട് കുറെ നേരം സംസാരിച്ചു, ചർച്ച ചെയ്തു, തർക്കിച്ചു. വഖാല ലഹും അലൈക്കും ബിന്നുക്രതി ബിഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്ന കാര്യത്തെ നിങ്ങൾ വെറുക്കണം. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വെറുക്കണം. പറഞ്ഞാൽ പല ആൾക്കാരും നിങ്ങൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ എന്തെങ്കിലും സമൂഹത്തിൽ പ്രശ്നമുണ്ടാവും, നാട്ടിൽ പ്രശ്നമുണ്ടാവും, ആളുകൾക്കിടയിൽ സത്യസന്ധത പാലിക്കണം, നിങ്ങൾ പിന്നെ എന്താ പറയുക, സത്യത്തിനൊപ്പം നിൽക്കണം, വൈകാരികമായി പെരുമാറണം. നമ്മുടെ വൈകാരി, നമ്മുടെ വികാരം, നമ്മുടെ ചിന്തക്കും യാതൊരു അടിസ്ഥാനമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ആണ് നിയമങ്ങൾ നിശ്ചയിച്ചത്. എപ്പോ പറയണം, എപ്പോ പറയാൻ പാടില്ല, അതിനൊക്കെ നിയമങ്ങളുണ്ട്. ഇസ്ലാമിൽ എല്ലാത്തിനും അതിൻ്റെതായ കടമകളുണ്ട്, പദവികളുണ്ട്, അതിൻ്റെതായ വടികളുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ചില ആൾക്കാർ ഞങ്ങൾ പിന്നെ ഞങ്ങളെ സത്യത്തിനൊപ്പം മാത്രമേ നിൽക്കുള്ളൂ, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയും, പ്രശ്നം മാത്രം ഉണ്ടാക്കലായിരിക്കും ലക്ഷ്യം, ഒരിക്കലും ഇത് പാടില്ല. പല യുവാക്കളിലും, ഞാൻ യുവാവാണ്, പല യുവാക്കളിലും വരാറുള്ള കാര്യമാണ് നമ്മുടെ എന്ത് ചെയ്യും, ചോരത്തിളപ്പ് എന്ന് പറയില്ലേ, ചോരത്തിളപ്പ് അങ്ങോട്ട് ഉണ്ടാവും, ബാക്കിയുള്ളവർ പറയുന്നതിനോ മറ്റോ ഒന്നും കാത്തു നിൽക്കൂല, നമുക്കെന്ത് ശരിയാണെന്ന് തോന്നി അതാണ് ശരി. ഒരിക്കലും അങ്ങനെയല്ല. ഒരു മുസ്ലിം മുസ്ലിം ആവുന്ന എപ്പോഴാണ്? അള്ളാഹു റസൂല് പറയുന്നിടത്തോ നിൽക്കുമ്പോഴാണ്. എങ്ങനെ പറയണം, എങ്ങനെ തെറ്റിതിരുത്തണം, എങ്ങനെ ഓരോ വടികളെയും ഓരോ ആളുകളെ സംബന്ധിച്ച് സംസാരിക്കണം, ഇതൊക്കെ ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അലൈക്കും ബിന്നുക്രതി ബിഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ വെറുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുക്കണം. വലാ തഖ്ലഊ യദം മിൻ ത്വാഅ, ഭരണാധികാരിക്കുള്ള അനുസരണത്തിൽ നിന്ന് നിങ്ങളുടെ ബൈഅത്ത് നിങ്ങൾ വലിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നിങ്ങൾ വലിക്കരുത്. കൈ വലിക്കാറുള്ള ബൈഅത്ത് ഇങ്ങനെയാണ്, കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ബൈഅത്ത്. നിങ്ങളെ കൈ നിങ്ങൾ അനുസരണത്തിൽ നിന്ന്, ഭരണാധികാരിക്കുള്ള അനുസരണത്തിൽ നിങ്ങൾ വലിക്കാൻ പാടില്ല. ഇന്നത്തെ ചില ആൾക്കാരാണെങ്കിൽ പറയും ഇമാം അഹമ്മദ് ഇത്ര എന്താ ഇങ്ങനെയെന്നൊക്കെ പറയും, വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയും. സത്യത്തിന്റെ ഒപ്പം നിൽക്കാനല്ലേ, സത്യത്തിന് വേണ്ടി പോരാടാനല്ല, അതിന്റെ വേണ്ടി മരിക്കാനാണെങ്കിൽ മരിക്കാനും നമ്മൾ തയ്യാറെന്നു. പണ്ഡിതന്മാർക്കിട്ട് ഒരു ചർച്ചയുണ്ട്, ഇസ്ലാമിന് വേണ്ടി മരിക്കലാണോ ഇസ്ലാമനുസരിച്ച് ജീവിക്കലാണോ ഖയർ? പല പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇസ്ലാമനുസരിച്ച് ജീവിക്കലെന്നാണ്. കാരണം മരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്, പ്രത്യേകിച്ച് ചോരത്തെളുപ്പുള്ള കാലമാണ്. കുടുംബത്തിനെ പറ്റി ഒന്ന് നോക്കാനും കൂടുതൽ ചിന്തയില്ലാത്ത മനുഷ്യനാണെങ്കിൽ മരിക്കൽ വളരെ എളുപ്പമാണ്. പക്ഷേ ഇസ്ലാമനുസരിച്ച് ജീവിക്കൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഭരണാധികാരികളുടെ അനുസരണത്തിൽ നിങ്ങളുടെ കൈ ഊരാൻ പാടില്ല. അസൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളുടെ ഐക്യത്തെ നിങ്ങൾ തകർക്കാൻ പാടില്ല. കുറച്ചാൾക്കാർ ഇമാം അഹമ്മദും കൂടി ഇറങ്ങി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ രണ്ട് കക്ഷിയാവും. കുറച്ചാൾക്കാർ ഭരണാധികാരിയുടെ ഭാഗത്ത്, വേറെ കുറച്ചാൾക്കാർ ഇമാം അഹമ്മദിന്റെ ഭാഗത്ത്, രണ്ട് ടീം തമ്മിൽ അടിച്ച് ഏറ്റുമുട്ടും. മുസ്ലിങ്ങൾ തന്നെ മരണപ്പെടുക. അതുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. നമ്മൾ കാരണം ഭിന്നിപ്പുണ്ടാവരുത്, അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കരുത്. അതിന്റെ അർത്ഥം എന്തല്ല, ഈ പറഞ്ഞിട്ടൊന്നും അർത്ഥം എന്തല്ല, ഇസ്ലാമിലെ ഹക്കായ ഏതെങ്കിലും കാര്യം ഉണ്ടാതിരിക്കണമെന്നോ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹക്കും ഉണ്ടാതിരിക്കല. ചില ആൾക്കാരുടെ ധാരണ ഇതൊക്കെ കേട്ടെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കണ്ടോ ഇനി ഹക്കാന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാതിരിക്കാന്ന്. ഒരിക്കലും അതല്ല, സത്യം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായോ അതിനെ നിങ്ങൾ പിൻപറ്റണം. പക്ഷേ ഓരോന്നും പറയേണ്ടതിന് അതിന്റെ വഴികളുടെ രൂപങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കണം. അത് ഫിത്നക്ക് കാരണമാകരുത്. അതുകൊണ്ടാണ് പ്രീ പറഞ്ഞത്, ഒന്നിന്റെ അനന്തരഫലം എന്താണ് എന്ന് ചിന്തിച്ചിട്ടേ അതിന്റെ കാര്യത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കാൻ പാടുള്ളൂ. നിങ്ങൾ മുസ്ലിങ്ങളുടെ രക്തം നിങ്ങളുടെ കൈകൾ കൊണ്ട് ചിന്താൻ പാടില്ല. നിങ്ങളുടെ രക്തം ചിന്തപ്പെടുന്നതോടൊപ്പം മുസ്ലിങ്ങളുടെ രക്തവും ചിന്തപ്പെടും. നിങ്ങൾ ഭരണാധികാരിക്കെതിരെ തിരിഞ്ഞാൽ നിങ്ങളെ പിന്നിൽ കുറച്ച് ആൾക്കാർ വരും, അവരെയും ഭരണാധികാരികൾ കൊന്നുകളയും, അവരുടെ മുസ്ലിങ്ങളുടെ രക്തം ചിന്തപ്പെടും. അതിനാൽ അമ്രിക്കും, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന്റെ അനന്തരഫലം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നന്മ ചെയ്യുന്ന സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന മനുഷ്യൻ അയാളുടെ മരണം കാരണത്താൽ അയാൾ റാഹത്തിലാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ സഹിക്കുക, ക്ഷമ കൈക്കൊണ്ട് നിൽക്കുക, ചിലപ്പോൾ നിങ്ങൾ മരിക്കും. അപ്പൊ എന്താവും, നന്മയുടെ ഭാഗത്ത് നിന്ന് മരിച്ചു കഴിഞ്ഞാൽ കബറിലെത്തി കഴിഞ്ഞാൽ ക്ഷമിച്ചതിന് അള്ളാഹുവിന്റെ പ്രതിഫലമുണ്ട്, പിന്നെ അവൻ സമാധാനത്തിലാണ്. അതല്ലെങ്കിൽ തെമ്മാടിയായ മനുഷ്യൻ അയാൾ മരിക്കും, അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, അവരൊക്കെ റാഹത്തിലാവും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം. ഇത് വലിയ ഒരു നിയമാണിത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച കാര്യമാണ്. ഒന്നല്ലെങ്കിൽ ക്ഷമ കൈക്കൊണ്ട്, ക്ഷമ കൈക്കൊണ്ട് അയാൾ എന്ത് ചെയ്യും, അയാൾ അയാളുടെ അവസ്ഥ എത്തിയാൽ, അയാളുടെ അവധി എത്തിയാൽ അയാൾ മരണപ്പെടും. നല്ല മനുഷ്യൻ അയാൾ കബറിലെത്തിയിട്ട് സമാധാനത്തിൽ ജീവിക്കും, അയാൾ കന്നാണ്ട് പ്രതിഫലം കിട്ടും. അതല്ലെങ്കിൽ ഈ തെമ്മാടിയായ മനുഷ്യന് അയാൾ മരിക്കും, ബാക്കിയുള്ളവർക്കൊക്കെ സമാധാനമാണ്. ഏതെങ്കിലും ഒന്നുണ്ടാവുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ക്ഷമിക്കണം. فهذه دعوة منه رحمه الله للنظر في آثار الفتن وعواقبها وأي شيء سيعود على أهلها منها. شيخ بريان إمام أحمد بن حنبل رحمه الله دلوله الدائسي سلم دان فتنة غلده عن اندر فلمن دان سند كان ما ترم اللہ دن عوصان مبدا چندان دا عوصان كي نالو جي كان ما ترم اللہ دن انگل يعني ഫിത്തനെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നേരെ തന്നെ തിരിഞ്ഞു വരിക എന്ന് ആലോചിക്കാൻ വേണ്ടിയാണ് ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ വഅഖദ യുഹദ്ദിസുഹും ഫീ ദാലിക്, കുറേ നേരം അദ്ദേഹം ആ വിഷയം അവരോട് സംസാരിച്ചു. ഫുമ്മ ഇന്നഹും ഖറജു മിൻ ഇൻദിഹി വലം യതലഖൂ കലാമഹു ബിൽ ഖബൂൽ, അവരെന്ത് ചെയ്തു, സ്വീകരിക്കാൻ തയ്യാറായില്ല. അഹ്മദ് ബിൻ ഹംബലിന്റെ വാക്ക് അവർ കേട്ടില്ല. അവർ വിപ്ലവത്തിന്റെ ആൾക്കാരായിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. തങ്ങൾ മുന്നേ പറഞ്ഞ വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. വദഅഉ ഇലാ മസ്ലകിഹിം ഇബ്നു അഖിൽ ഇമാം അഹ്മദ്, ഇമാം അഹ്മദിന്റെ സഹോദര പുത്രനെ അവർ ഈ വാദത്തിലേക്ക് ക്ഷണിച്ചു. ഫനഹാഹു വാലിദുഹ്, അപ്പോൾ ഇമാം അഹ്മദിന്റെ സഹോദരൻ അദ്ദേഹം എന്ത് ചെയ്തു? മോനോട് പറഞ്ഞു ചെയ്യരുത്, അവരൊപ്പം പോവാൻ പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല നീ അവരോടൊപ്പം കൂട്ടുകൂടുന്നത് ശ്രദ്ധിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹം ഈ ആളുകളെ അതിൽ നിന്ന് തടഞ്ഞത് എന്തോ ഒരു തിന്മ ഭയന്നുകൊണ്ട് തന്നെയാണ്. ചിലപ്പോ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ അവരോടൊപ്പം കൂട്ടുകൂടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അയാൾ എന്ത് ചെയ്തു? അയാൾ കേൾക്കാൻ തയ്യാറായില്ല, അവരോടൊപ്പം കൂടി. ثم كانت نهايه قصتهم ان خرجوا على السلطان كذلك اوصانا من دار شوديتال سلطان ادري اور تيرنيو فكانت العاقبه التي حذرهم منها الامام احمد امام احمد പറഞ്ഞതു പോലെ തന്നെ സംഭവിച്ചു. قتل من قتل, ധാരാളം ആളുകൾ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. وسجن من سجن, ധാരാളം ആളുകൾ ജയിലിലായി. دون ان يقدموا شيئا من باب الاصلاح, നവരി ചെയ്തതുകൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടായോ? ഒരു നന്മ ഉണ്ടായില്ല. ആ വാദം പറഞ്ഞിരുന്ന ആൾ തിരുത്തിയോ? തിരുത്തിയില്ല. എന്തെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മനുഷ്യൻ സത്യത്തിലേക്ക് വന്നു? ഒന്നും ഉണ്ടായില്ല. എന്താ ഉണ്ടായത്? കുറെ ആൾക്കാർ കൊല്ലപ്പെട്ടു, വേറെ കുറച്ച് ആൾക്കാർ ജയിലിലായി. ഭരണാധികാരിന്റെ അഹങ്കാരം വർദ്ധിച്ചു. എന്താ ഉണ്ടായത്? അപ്പൊ നമ്മൾ എന്തു കാര്യം ചെയ്യുന്നതിന് തൊട്ടു മുന്നേയും അതിന്റെ അവസാനം എന്താണ് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. ولهذا جاء عن الصحابي الجليل عبد الله بن مسعود رضي الله عنه انه قال عبد الله بن مسعود رضي الله عنه പറഞ്ഞതായി ഹദീസുകളിൽ കാണാം, അദ്ദേഹത്തിന്റെ വാക്കുകളായി കാണാം. انها ستكون امور مشتبهات, നിങ്ങൾക്ക് ഭാവിയിൽ ചില വിഷയങ്ങൾ വരാനിരിക്കുന്നുണ്ട്. امور مشتبهات, വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത കാര്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് നിലപാടെടുക്കണം, ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്, ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടേണ്ടതുണ്ടോ, ഇപ്പോൾ ഞാൻ ഈ കാര്യം ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ടോ, പല കാര്യവും. പല ആളുകളും ഒരു ഫിത്രയുടെ ഒരു തുണ്ടം കിട്ടിയാൽ മതി, ചെറിയൊരു അറ്റം കിട്ടിയാൽ മതി, അവരുടെ കൂട്ടുകാർക്ക് ഫോം വിളിച്ചറിയിക്കും, ആ ഇവിടെ ഒരു പ്രശ്നം കിട്ടാ, മുപ്പരിനോട് അങ്ങനെ പറഞ്ഞേക്കും, എന്തൊക്കെയോ പ്രശ്നം നടക്കിട്ട് പുതുതായിട്ട്. ഉദാഹരണം, അതല്ലെങ്കിൽ ഫിത്നകൾ വർദ്ധിക്കുന്നതിൽ, ആളുകൾ ബലാലത്തിലാകുന്നതിൽ, അല്ലെങ്കിൽ ആളുകൾ ആശയക്കുഴപ്പത്തിലാകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളുകൾ. ഇതൊരിക്കലും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അവ്യക്തമായ വിഷയങ്ങൾ, ദീന്റെ കാര്യത്തിലാകട്ടെ, മശലയിലാകട്ടെ, നിങ്ങൾക്കൊരു മശല മനസ്സിലായിട്ടില്ല, പഠിക്കാൻ വേണ്ടി വിളിച്ചു ചോദിക്കുക. അതല്ലാതെ വേറൊരുവനെ ശക്കിലാക്കാൻ വേണ്ടി തന്നെ ചെയ്യരുത്, വിളിച്ചു ചോദിക്കരുത്. പല ആൾക്കാരെയും കാണാം, ഖുർആനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ ഹദീസിനെ സംബന്ധിച്ചോ എന്തെങ്കിലും ഒരു ചെക്ക് കിട്ടിയാൽ മതി, കണ്ടവരൊക്കെ വിളിച്ചു പറയും, എല്ലാവരും അറിയിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും. എന്നാ സത്യം മനസ്സിലായാലോ? ഒരൊറ്റടുത്തൊരു ഫോൺ വിളിക്കൂല. ഇത്ര മാത്രം ആഗ്രഹിക്കണം. നിങ്ങൾക്ക് അവ്യക്തമായ വിഷയങ്ങൾ ചിലപ്പോൾ വന്നേക്കാം, എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായ നിലപാടെടുക്കാൻ അറിയാത്ത വിഷയങ്ങൾ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ആരെയ്ക്കും വിത്തുവിത, നിങ്ങൾ അവധാനത കാണിക്കണം, ആലോചിക്കണം. ശരിക്കും രണ്ട് വഴി കണ്ടു കഴിഞ്ഞാൽ ഏതു വഴി തെരഞ്ഞെടുക്കണം ശരിക്കും ആലോചിക്കണം, അവധാനത കാണിക്കണം, പതുക്കെ ചെയ്യുക, സമയമുണ്ടല്ലോ. ഈ ലോകം മുഴുവൻ നന്നാക്കുന്നതിന് മുന്നേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ വല്ലതും സംഭവിക്കും? നമ്മൾ അള്ളാഹു സുബ്ഹാനത്തെ ഏൽപ്പിച്ചിട്ടില്ല, അത് നമ്മളെ കൂടി സാധിക്കുന്നത് ചെയ്താൽ മതി. എല്ലാം ഞാൻ ഇന്നെന്ന് ചെയ്യുന്ന തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഒന്നിട്ട് നടക്കൂല. കുറെ ഫിത്തനിട്ട് അവനെ കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും, അത് കൂട്ടാൻ അവനെ കൊണ്ട് സാധിക്കില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് സാധിക്കില്ല. ഫഅലൈക്കും ബിത്തുവദ, നിങ്ങൾ അവധാനത കാണിക്കണം. ഫഇന്നക അൻ തകൂന താബിഅൻ ഫിൽ ഖൈരി ഖൈറു മിൻ അൻ തകൂന റഅസൻ ഫിൽ ശർ, കാണാതെ പിടിച്ചോളി നിങ്ങളെ. ഫഇന്നക അൻ തകൂന ഫിൽ ഖൈരി അൻ തകൂന താബിഅൻ ഫിൽ ഖൈരി khairul laka an takun khairul laka khairum min an takuna ra'san fi syarr. തിന്മയുടെ നേതാവായി നീ മാറുന്നതിനേക്കാൾ നന്മയുടെ അനുയായിയായി തുടരുന്നതാണ് നിനക്ക് നല്ലത്. നാട്ടിലെ തിന്മന്റെ നേതാവായി മാറുന്നതിനേക്കാൾ നന്മയുടെ അനുയായിയായി. പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോ വളരെ താഴ്ന്ന സ്ഥാനത്തേ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നമ്മൾ ചിലപ്പോ പേര് നമ്മുടെ പേര് നമ്മളെ വിളിക്കാൻ ഒന്നും ആൾക്കാരുണ്ടാവുള്ളൂ. എങ്കിൽ കൂടി നീ നന്മയുടെ അനുയായിയായി മാറുന്നതാണ്, തിന്മയുടെ നേതാവായി നീ മാറുന്നതിനൊക്കെ നിനക്ക് നല്ല. അത് ആൾക്കാരുടെ പ്രശ്നം അതാണ്. എന്തുകൊണ്ടാ പല ആൾക്കാരും ചില പ്രത്യേക മസാലകളൊക്കെ എടുത്ത് വരുന്നത്? അതെടുത്തു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കൊള്ളൂ. ഇതായിരിക്കും എന്റെ ലക്ഷ്യം. മുസ്ലിം ഉമ്മത്തിന്റെ നന്മയായിരിക്കണം. നമ്മൾ വേറിട്ട് നിൽക്കലോ അതാണ് ഇമാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്. തിന്മയുടെ നേതാവായി മാറുന്നതിനേക്കാൾ നന്മയുടെ അന്യായിയാവും. അന്യായിയായി തുടർന്നാൽ മതി, ആൾക്കാരും പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹ് അറിയുന്നുണ്ടല്ലോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഉറവൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹു ഫി കിതാബിഹിൽ അദബിൽ മുഫ്രദ്. ഇമാം ബുഖാരിക്ക് ഒരു പുസ്തകമുണ്ട്. ഇമാം ബുഖാരി പറഞ്ഞു നടന്ന പല ആളുകളുടെ ധാരണ, ഇമാം ബുഖാരി പറഞ്ഞ ഏത് പുസ്തകത്തിൽ വന്നു കഴിഞ്ഞാലും അതെല്ലാം സഹിയാണെന്നാണ്, ഒരിക്കലുമില്ല. അദ്ദേഹത്തിന്റെ സഹീഹുൽ ജാമിഅ എന്ന പേര് സഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച പുസ്തകമുണ്ട്. അതിൽ പറഞ്ഞു മാത്രമേ എന്തുള്ളൂ, സഹീഹാവും എല്ലാം സഹീഹായിട്ടുള്ളൂ. മറ്റു പുസ്തകങ്ങളും ദഈഫുള്ളതുണ്ട്, സഹീഹുള്ളതുണ്ട്. ഇപ്പൊ അടുത്ത് കുറച്ചു കാലം കുറച്ചു മുന്നേ ഏതോ ഒരാൾ ഒരിക്കൽ പറഞ്ഞു, ഒരു മുസ്ലിയാര് ഹദീസ് കാണിച്ചു. ഇത് എന്താ ഇമാം ബുഖാരി അല്ലെ ഈ പറയുന്നത്, സഹീഹ് തന്നെയല്ല, ഇതെങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കാം? ഇപ്പൊ മുസ്ലിയാർ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് താരിഖുൽ കബീർ. ഇമാം ബുഖാരി അത്താരിഖുൽ കബീർ എന്ന പുസ്തകത്തിൽ കൊടുത്തതാണ് സംഭവം. പക്ഷെ മുസ്ലിയാര് പറഞ്ഞപ്പോ എന്ത് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച്, ബുഖാരി പറഞ്ഞത്, ബുഖാരി പറഞ്ഞ എല്ലാം എന്തല്ല സഹീഹല്ല, ഉദ്ധരിച്ച ഹദീസുകൾ സഹീഹല്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാന് 100,000 സഹീഹായ ഹദീസുകളും 200,000 ദഈഫായ ഹദീസുകളും പഠിച്ചിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? ഇമാം ബുഖാരി തന്നെ പറഞ്ഞിട്ടുണ്ട്. താരിഖുൽ കബീർ എന്ന പുസ്തകം ചരിത്രം പറയുന്ന പുസ്തകമാണ്, അതിൽ ദഈഫുകളുണ്ട് സഹീഹുകളുണ്ട്. അതുപോലെ ഒരു പുസ്തകമാണ് അൽ അദബുൽ മുഫ്രദ്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ ശരിയായ പേര് അൽ അദബ് എന്നാണ്, കിതാബുൽ അദബ്. പക്ഷേ സഹീഹുൽ ബുഖാരിയിൽ ഒരു പ്രത്യേക ബാബുണ്ട് അദബ് എന്ന പേരിൽ തന്നെ. ഇത് രണ്ടും തമ്മിൽ വേറെ മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് പുസ്തകത്തിൽ പണ്ടേമാർ അദബുൽ മുഫ്രദ് എന്ന് പറയാനുള്ള കാരണം. അല്ല, അദബുൽ മുഫ്രദ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ആ ഗ്രന്ഥത്തിൽ ഇതിൽ കാര്യമായി മനുഷ്യന്മാർ പരസ്പരം കാണിക്കേണ്ട ആദാബുകളുണ്ടല്ലോ, മര്യാദകൾ, സംസ്കാരം, ഇടപഴകുന്നതിലുള്ള മര്യാദകൾ, അതിനെ കുറിച്ചുള്ള ഹദീസുകളാണ് കൂടുതൽ ഇതിലുള്ളത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ച് മരണപ്പെട്ടുപോയ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഗ്രന്ഥം കൂടുതലായി തന്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അദബുൽ മുഫ്രദ് എന്ന പുസ്തകം പ്രത്യേകം പഠിച്ചിരിക്കേണ്ട ബുക്കാണ്. മനുഷ്യന്റെ മനുഷ്യന്മാരുമായിട്ട് ഇടപെടൽ എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കേണ്ട പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ധാരാളം ഹദീസുള്ള വിഷയത്തിലുള്ളൂ. അലി ബിൻ അബീ ത്വാലിബിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് അദബുൽ മുഫ്രദിൽ കാണാം. അതിലെന്താണുള്ളത്? ലാ തകൂനു ഉജുലൻ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. ലാ തകൂനു, നിങ്ങൾ ആയിത്തീരാൻ പാടില്ല. ഉജുലൻ, ധൃതി കൂട്ടുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ധൃതി കൂട്ടരുത് നിങ്ങൾ. നേരത്തെ ഇബ്നു മസ്ഊദ് പറഞ്ഞതാണ്, അലൈക്കും ബിത്തുദ, അവതാരത്തിൽ ഉണ്ടാകണം നിങ്ങൾ. ഇയാകും ലാ തകൂനു ഉജുലൻ, നിങ്ങൾ ധൃതി കൂട്ടുന്നവരായി മാറാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാര്യങ്ങൾ ഇങ്ങനെ സത്യാണോ അസത്യാണോ എന്ന് അറിയാതെ പ്രചരിപ്പിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, നാവിന് കടിഞ്ഞാണില്ലാതെ എന്തും പറഞ്ഞെടുക്കുന്ന ആള്, അത്രയാണ് മദായിയ എന്ന് പറയാം. ബുദുർ എന്ന് പറഞ്ഞാൽ പിന്നെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമാക്കി വെക്കാതെ സംസാരത്തിൽ ലക്കുല്ലകാനുമില്ലാതെ നമ്മൾ പറയില്ലേ, ലക്കുല്ലകാനുമില്ലാതെ സംസാരിക്കുക, നമുക്ക് ആയത്തോന്നിതൊക്കെ പറയാം, അങ്ങനെ പറയുന്ന ആളുകളാണ് ആര്? ബുദുർ. അപ്പോ നിങ്ങൾ ധൃതി കൂട്ടുന്ന യാതൊരുവിധ പിടുത്തവുമില്ലാതെ എന്തും സംസാരിക്കുന്ന, മറച്ചുവെക്കേണ്ട കാര്യങ്ങൾ മറച്ചുവെക്കാതെ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാതെ സംസാരിക്കുന്ന ആളുകളായി പ്രചരിപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. ഇതിന് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടമാണ് മാറിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എന്താ പറയുക, ഫേസ്ബുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ വന്നതോടുകൂടി ആൾക്കാർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലിക്ക് അമർത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ആളുകളുടെ മുന്നിലേക്ക് പ്രചരിക്കണം. ആൾക്കാർക്ക് എന്തും എന്ത് ചെയ്യാം, പ്രചരിക്കണം. ഹദീസ് സഹീഹാണെന്ന് നോക്കൂല. എന്താ പറയാ, ആഗസ്റ്റ് 15 എത്തിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ അതോട് ഹബ്ബുൽ വത്തനി മിനൽ ഈമാൻ, ഈമാനിൽ പെട്ടതാണ് രാജ്യസ്നേഹം. ചേർന്നിരിക്കട്ടെ, അല്ല CBI ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് രാജ്യത്തിനോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഹദീസ് സഹീഹാണോ ദഈഫാണോ ഒന്നും ചിന്തയില്ല, അന്വേഷണമില്ല, ആരോടും ആലോചിക്കില്ല. നമുക്കിങ്ങനെ ചെവിയിൽ കേട്ടാ മതിയോ? ഇല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം പറയും ദുഹർ നമസ്കാരം അതിന്നത് തരും, അസർ നമസ്കാരം അതിന്നത് തരും, സുബ്ഹി നമസ്കാരം അതിന്നത് തരും. പ്രത്യേകം കണ്ടാൽ തന്നെ മനസ്സിലാവും സഹി ഹദീസ് ദഈഫാണ്. അതും ആൾക്കാർ ഷെയർ ചെയ്യും. അവൻ ചിലപ്പോ ദുഹർ നിസ്കരിക്കാതിരിക്കും ഫേസ്ബുക്കിന്റെ മുന്നിൽ ഇരിക്കണേ. പക്ഷേ ആളുകളുടെ അവസ്ഥ ഇതാണ്, ഒരു ശ്രദ്ധയില്ല. എന്താണ് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അതല്ലെങ്കിൽ വേറെ ചില ആളുകൾ കാണാം തിന്മ എതിർക്കുക എന്നുള്ള പേരിൽ തിന്മ പ്രചരിപ്പിക്കുക. ഇന്ന നാട്ടിൽ ഇന്ന പ്രത്യേക സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത്ര രൂപക്ക് നിങ്ങൾക്ക് ഇത്ര ഒരു ഇന്ന ഇന്ന രൂപത്തിൽ നിങ്ങൾക്ക് വിചരിക്കാന്നുള്ള റിപ്പോർട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഏതെങ്കിലും മാഗസീനിൽ വന്നിട്ടുണ്ടോ? ആൾക്കാർ ഷെയർ ചെയ്യും. കണ്ടില്ലേ, തിന്മ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ മറ്റവരെന്തായി വ്യഭിചരിക്കാൻ പോകേണ്ടവന് സുഖമായിട്ട് വ്യഭിചരിക്കുക, എത്ര ഒക്കെ വരെ ചെയ്യണം എന്നുള്ളത് വരെ വിവരം കിട്ടും. ആൾക്കാരെന്താ പറയുന്നത്, നമ്മുടെ തിന്മ ആൾക്കാർ തിന്മയും തടയാൻ വേണ്ടിയിട്ടാ പറയുന്നത്. ഒക്കെയല്ല, തിന്മ എതിർക്കേണ്ട രൂപം ഇങ്ങനെയല്ല. നമ്മുടെ പത്രമാധ്യമങ്ങൾ ചെയ്യുന്നത് അതാണ്. ഈ അലിയുള്ള പറഞ്ഞ ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ പത്രമാധ്യമങ്ങൾ അവസ്ഥ. എക്സ്ക്ലൂസീവ് എന്നുള്ള പേരിലും മറ്റൊക്കെ അവർ ഇറക്കുന്ന എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ തിന്മ കിട്ടുന്ന ആൾക്കാരെ അറിയിക്കലാണ്. പാവങ്ങളായ മുസ്ലിങ്ങളുടെ ധാരണ എന്ന് വിചാരിച്ചിരുന്നു, ഹായ് മനോരമന്റൊക്കെ ഒരു ആവേശം കണ്ടില്ല തിന്മ ഇല്ലാതാക്കാൻ എന്നാണ്. ഒരിക്കലല്ല, കണ്ട വൃത്തിയേട് മുഴുവൻ ആ പേജിന്റെ ഇപ്പുറത്തോ അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പേജിൽ മാത്രം ഒരു തിന്മ എതിർക്കോ? ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടാവണ്ടേ? അപ്പൊ എന്ത് ചെയ്യരുത്, നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഒരുത്തം വായിച്ചു കഴിഞ്ഞാൽ അവന് തിന്മയിലേക്ക് എത്താനാണ് സാധിക്കുക, അതിൽ എത്താതിരിക്കാനാണ് സാധിക്കുക? എന്തു കാര്യത്തിൽ അത് ശ്രദ്ധിക്കണം. ചില ആൾക്കാര് ചില ആളുകളുടെ പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കൂല, മുപ്രശേരെ അത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പോ അതില് പിന്നെ ഇസ്ലാമിന് യോജിക്കാത്ത വാക്കുകൾ ഉണ്ടാവും. മൂപ്പരല്ലേ, മൂപ്പരിപ്പ എന്തായാലും അങ്ങനെ പറയില്ലല്ലോ എന്ന് വിചാരിച്ചാല് സൂക്ഷിക്കണം. നമ്മൾ ശരിക്കും നമുക്ക് കേൾക്കുകയും പഠിക്കുകയും ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് യോജിക്കാവുന്ന, നമ്മുടെ മനസ്സിന് തൃപ്തികരമായി ഇസ്ലാമിന് യോജിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി തന്നെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടും. അല്ലെങ്കിൽ എന്താണ്, കുറെ കാലം പ്രചരിപ്പിക്കും, സ്കോട് വർക്കിനൊക്കെ പോകുമ്പോൾ CD കൊടുക്കും, ഒരു 5-6 വർഷം കഴിഞ്ഞാൽ പിളരും. നമ്മൾ കൊടുത്ത CD ആളെ തന്നെ ഇരിക്കും ചിലപ്പോൾ അപ്പുറത്ത്. നമുക്ക് മറുപടി ആൾക്കാർ ഇരിക്കും ചെങ്ങായി, അപ്പൊ ഈ എല്ലാം ഇത്രയും കാലം ഇത് കൊടുത്തു തന്നിരുന്നത്. നമ്മൾ തന്നെ പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, അന്ന് പറഞ്ഞില്ലേ ഇന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ കളിയാക്കി ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു കാര്യം പ്രചരിപ്പിക്കുമ്പോഴും എന്ത് ചെയ്യണം, ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്ലാമിന് ചോദിച്ചാണ്, ചിലപ്പോൾ നമ്മളെ ഒപ്പുള്ള ആളാന്ന് വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു ശരിയാണെന്നുണ്ടോ? അതിനാണ് ഹിസ്ബിയത്ത് എന്നറിയാം. എന്റെ ഒപ്പം നിൽക്കണവനാണെങ്കിൽ അവനെല്ലാം സത്യമാണ് പറയാം, ഒന്നുമില്ല. അപ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഏതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയോ? ബിദഅത്തിന്റെ ആളുകൾക്ക് മറുപടി പറയുന്ന സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യില്ല, പല സന്ദർഭത്തിലും ആരാണ് എഴുതിയതെന്നും പറയില്ല, ഏത് പുസ്തകത്തിലാണ് ഇതിലുള്ളതെന്നും പറയില്ല. കാരണം എന്താണ്, ആ പുസ്തകം ആൾക്കാരുടെ ഇടയിൽ പ്രചരിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യാൻ പാടില്ല, പ്രശസ്തി കിട്ടാൻ പാടില്ല. അങ്ങനെ വരെ പണ്ഡിതന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പറയാതെ തന്നെ പ്രചരിച്ച പ്രശസ്തി കിട്ടിയ പുസ്തകമാണെങ്കിൽ ഓക്കെ, അതിന് മറുപടി കഴിഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ട് പ്രശസ്തി കിട്ടൊന്നുമില്ല. അതല്ലെങ്കിൽ തന്നെ ആൾക്കാരുടെ പ്രശസ്തി കിട്ടിയ കാര്യം ഒക്കെ നിങ്ങൾ ഓരോന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ കാരണം ചിലപ്പോൾ എത്ര ഫിത്തനാന്നറിയ ഇസ്ലാമിന് വേണ്ടി പല ആളുകളുടെയും പ്രവൃത്തി കാരണത്താൽ. അതുകൊണ്ടാണ് ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യാം, ഉജുലൻ ലാ തകൂനു ഉജുലൻ മദായിഅ വുദുറൻ, മറച്ചു വെക്കേണ്ടത് മറച്ചു വെക്കാതെ, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ, എന്തും പ്രചരിപ്പിക്കുന്ന ലക്കും ലഗാനമില്ല സംസാരിക്കുന്ന ആളുകളായി നിങ്ങൾ മാറാൻ പാടില്ല. ഫഇന്ന മിൻ വറായികും ബലാഅൻ, നിങ്ങൾക്ക് പിന്നിൽ ചില ഫിത്നകൾ വരാനിരിക്കുന്നുണ്ട്. മുബറിഹൻ, മുബറിഹൻ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ചില തിന്മകൾ വരാനിരിക്കുന്നുണ്ട്. ഔ മുക്നിഹൻ, നിങ്ങളുടെ മുഖം ചുളിപ്പിക്കുന്ന ചില തിന്മകൾ, ഫിത്നകൾ, കുഴപ്പങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വളരെ ഭാരമുള്ള, വളരെ ഗൗരവമുള്ള ചില തിന്മകൾ നിങ്ങളെ ബാധിക്കാനിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? എന്താ പറഞ്ഞ രണ്ട് വാക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തേക്കും? അതിന്റെ പിന്നിൽ നിങ്ങൾക്ക്, നിങ്ങൾ പോലും വിചാരിക്കാത്ത വലിയ ഫിത്നയായിരിക്കും പിന്നെ വരിക. നിങ്ങളുടെ പിന്നിൽ വലിയ ഗൗരവമുള്ള ചില ഫിത്നകൾ കാത്തിരിക്കുന്നുണ്ട്. എന്ത് പറയുമ്പോഴും സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കാര്യമാണെങ്കിൽ, ഹദീസ് ആണെങ്കിലും എന്താണെങ്കിലും എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കണം. ഇൽമുമായി ബന്ധപ്പെടുന്ന ആളുകളോട് അനുസരിച്ചോക്കി എത്ര എത്ര ഹദീസുകൾ നമ്മൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല, നമുക്കത് അഴീഫാണ്. ധാരാളം കേട്ട് കേട്ട് നമ്മൾ പോലും ഇതൊക്കെ സത്യം എന്ന് വിചാരിച്ച് പ്രചരിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് നോക്കിയാൽ കാണാം, ചിലപ്പോൾ അങ്ങനെ ഹദീസ് തന്നെ തിരപ്പെട്ടുണ്ടാവും. ഏതു കാര്യത്തിലും എന്ത് ചെയ്യണം? വളരെ അവധാനത കാണിക്കണം. ഇത് ശരിയാണോ പറഞ്ഞത്? അങ്ങനെ തന്നെ ഉണ്ടോ? പല ആൾക്കാരും ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ഏത് കാലഘട്ടത്തിലും മാറി നിന്ന, മുസ്ലിങ്ങൾ മാറി നിന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? എന്താ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മാറ്റം? മറ്റു മതങ്ങളെക്കാൾ സനദ്. എങ്ങനെ സനദുണ്ടായത്? ഒരുത്തനൊരു കാര്യം പറയും, അവനോട് ചോദിക്കും, നിന്നോട് ആരാത് പറഞ്ഞത്? പിന്നോനാണ്. അവനോട് ആരാത് പറഞ്ഞത്? അതിന്റെ ഇടയിൽ ഒരാള് പ്രശ്നക്കാരനായി കണ്ടുകഴിഞ്ഞാൽ അവരത് നിൽക്കില്ല, സ്വീകരിക്കില്ല. പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടത്തിൽ ആരാണ് പറഞ്ഞത് എന്നത് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, ഇത് ചോദിക്കണം. ഇപ്പൊ ചില ആളുകൾ എന്തേയില്ല, നിങ്ങൾക്കൊരു വാർത്ത കിട്ടിയപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്കത് കിട്ടി. നിങ്ങൾ ഇനി രണ്ടാമതൊരാളോട് പോയിട്ട് അത് മൂന്നാമതൊരാളോട് പോയി പറയുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടേതായി നിങ്ങൾ പറയും. ആളുകൾ വിചാരിക്കും നിങ്ങൾ നോക്കിയിട്ട് കിട്ടിയതാണ്. സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റില്ല, ആളുകൾക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ ഇരിക്കുന്ന ഓരോരുത്തരെ പറ്റി എനിക്ക് ഓരോ വിലയിരുത്തലുണ്ടാവും. എനിക്ക് പരിചയമുള്ള ആളുകളാണെങ്കിൽ അവൻ സൂക്ഷിച്ച് വർത്തമാനം പറയുന്നവനാണ്, അവന്റെ വർത്തമാനം മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അവൻ പറയും, ചിലപ്പോൾ ഒരു കളവ് ഉണ്ടാവും, ചിലപ്പോൾ സത്യം ഉണ്ടാവും, വേറെ ചിലത്തിനാവും ആയിരത്താൽ കളവേ പറയുള്ളൂ. അങ്ങനെയൊക്കെ ഓരോരുത്തരെ പറ്റി നമുക്ക് ഓരോ ധാരണ ഉണ്ടാവും. ആ ധാരണയുള്ള ആരെങ്കിലും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് പറയല്ലായിരുന്നു, ഞാൻ പറഞ്ഞൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാൾ ആണ് ആ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സൂക്ഷിക്കും, അത് പറയില്ല, ആൾക്കാരോട് പറയില്ല. അത് ഏതു കാര്യത്തിലും സൂക്ഷിക്കണം. റസൂലിന്റെ ഹദീസിൽ മാത്രമല്ല, സഹാബികളുടെ ആസാറുകൾ നിങ്ങൾ എടുത്തു നോക്കിയേ, അതിനുണ്ടാവും സനദ്. സഹാബികൾ പറഞ്ഞ കാര്യത്തിന് വരെ സനദുണ്ട്, താബിഈങ്ങൾ പറഞ്ഞതിന് സനദുണ്ട്. ഒന്നും സനദില്ലാതല്ല സഹാബികൾ പറഞ്ഞത്, താബിഈങ്ങൾ പറഞ്ഞത്. പ്രത്യേകിച്ച് ദീനിന്റെ കാര്യമാണെങ്കിൽ എവിടുന്ന് കിട്ടി, എവിടുന്ന് കേട്ടി എന്നൊക്കെ പറയാം, അപ്പോഴേ ആൾക്കാരെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ എന്ത് ചെയ്യരുത്, ധൃതി കൂട്ടാൻ പാടില്ല, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ട് സംസാരിക്കാൻ പാടില്ല. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫദഹുല്ലാഹ് അദ്ദേഹം അത് വിശദീകരിക്കുകയാണ്. ഫഔസാ ബി ഉമൂരി സലാസ, അദ്ദേഹം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഖാല ലാ തകൂനു ഉജ്ലൻ മദായിഉ ബുദുർ, നിങ്ങൾ തിരക്ക് ധൃതി കൂട്ടുന്നവരായി മാറാൻ പാടില്ല. ഫനഹ അനിൽ അജല, അദ്ദേഹം ധൃതിയിൽ നിന്ന് ആളുകളെ വിരോധിക്കുകയാണ്. വഹിയ തസറുഉ, തസറുഉ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നതാണ് അജലത്ത് എന്നതിന്റെ ഉദ്ദേശം. ബൽ യംബഗി അലൽ ഇൻസാനി അയതഅന്ന വയതറവ, മറിച്ചൊരു ഓരോ മുസ്ലിമിനും ബാധ്യതയായിട്ടുള്ളത് അയതഅന്ന, അവൻ അവധാനത കാണിക്കുക എന്നതും. സൂക്ഷ്മത, കെയർഫുൾനെസ്, അവൻ പിന്നെ എത്രവ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. വയംദുർഫിൽ അഅഖബി വൽ ആസാർ, ഞാനീ പറയുന്നതിന്, ഞാൻ ഈ ചെയ്യുന്നതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കേണ്ടത് എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. തുമ്മ ബഅദദാരിക യഖ്ദിമു ബഅദ റവിയത്തിൻ വാനാത്, പിന്നീട് അതൊക്കെ ചിന്തിച്ചതിന് ശേഷമേ അവൻ കാലെടുത്ത് വെക്കാൻ പാടുന്നു മുന്നോട്ട്. രണ്ടാമത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വൽ അംറു സാനി അൻ യകൂനു മദായിഅ, രണ്ടാമത് അദ്ദേഹം പറഞ്ഞു മദായിഅയ അവർ മാറാൻ പാടില്ല എന്നതാണ്. വഹാദ അംറു യുഹദ്ദറു മിൻഹു ഗായത തഹ്ദീർ, ശക്തമായി താക്കീത് ചെയ്യപ്പെടേണ്ട വിഷയമാണിത്. എന്ത്? ഒരു കാര്യം സത്യാസത്യം നോക്കാതെ എന്തും പറയാന്നുള്ളത്. ഇന്ദമാ തൽതഹിബുൽ ഫിതൻ വതഷ്തദ്ദു, ഫിതനകൾ
അത് ആളിക്കത്തുകയും കഠിനമാകുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. لا ينبغي للانسان ان يكون ساعيا في اشتدادها واشتعالها بكلامه ومقاله തന്റെ സംസാരവും തന്റെ വാക്കുകളും കാരണത്താൽ ഫിത്നയുടെ അഗ്നി കൂടുതൽ ആളിക്കത്തിക്കാൻ അവൻ കാരണമായി മാറാൻ പാടില്ല. എത്രത്ര പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാൾ തമ്മിൽ പ്രശ്നം തുടങ്ങിയത് ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും. മനുഷ്യന്മാരാണ് ചിലപ്പോൾ പുറത്തെ പുറത്തെന്തെയും പറഞ്ഞിട്ടുണ്ടാവും. ഇവനെന്ത് ചെയ്യും? ഒന്നും രണ്ടും കൂട്ടിച്ചേർത്ത് അപ്പുറത്ത് പോയി പറഞ്ഞു കൊടുക്കും. ഫിത്നകൾ വർദ്ധിക്കുകയാണ്. ഇപ്പൊ മുസ്ലിം മതത്തിലെ ഭിന്നത്തിന് തന്നെ കാരണമായിത്തീരും. അവസാനം രണ്ടാൾക്കാർ രണ്ടു ഭാഗത്തായി, ഒരാൾ ഒരു ഭാഗത്ത്, വേറെ വേറെ. എത്രയോ നാടുകൾ നമ്മളത് കണ്ടിട്ടുണ്ട്. എത്രയോ നല്ല രൂപത്തിൽ നടന്നുപോയ കമ്മിറ്റികൾ നമ്മളത് കണ്ടു. ഷെയ്ത്താൻ അങ്ങനെ ഇടപെട്ടത്. ചിലപ്പോൾ ഒരുത്തന്റെ വാക്കായിരിക്കും പ്രശ്നമുണ്ടാക്കിയത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല ഫിത്ന ആളിക്കത്തിക്കുന്നവനായിട്ട് അവൻ മാറാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയം കേട്ടോ. ഫിത്ന ആളിക്കത്തിപ്പിക്കരുത്. ഫിത്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു നിൽക്കാൻ, പരമാവധി വിട്ടു നിൽക്കാൻ. ഏത് പ്രശ്നമാണെങ്കിലും പല ആളുകളും വിചാരിക്കൽ എന്താണ്, ഫിത്ന ഉണ്ടായിട്ട് ഞാനതിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെ പറ്റി എന്താ വിചാരിക്കാനാണ്. ഒരിക്കലല്ല, ഫിത്നയിൽ നിന്ന് വിട്ടു നിൽക്കണം. ഫിത്നയാണെന്ന് മനസ്സിലായ പിന്നെ ഉണ്ടാതിരിക്കും, പിന്നെ അതിൽ സംസാരിക്കാതിരിക്കും. ആളുകൾ വിചാരിക്കും, ചില ആൾക്കാർ പറയുന്നുണ്ട്, ഓ ഒരു ഫിത്ന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിഷയം പഠിക്കാൻ പറ്റാവുക. അവന് ഫിത്ന വരണം എന്തെയും പഠിക്കണമെങ്കിൽ ഇക്കലുമില്ല. ഫിത്ന വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടയിൽ കയറി അവനിങ്ങനെ എന്താ പറയാ, അവനിങ്ങനെ പ്രശ്നങ്ങൾ ആളിൽ കത്തിക്കാൻ, അവിടെ സംസാരിക്കാൻ, അവിടെ സംസാരിക്കാനൊക്കെ ഉണ്ടാവും. ഫിത്ന ഒന്നുമില്ല, മര്യാദക്കാണെങ്കിൽ അവനൊരു ക്ലാസ്സിലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഫിത്നകൾ ആഗ്രഹിക്കണം. ഒരിക്കലും നമ്മുടെ അവസ്ഥ ഇതാവാൻ പാടില്ല. ഫിത്ന ഉണ്ടാവുമ്പോൾ പഠിക്കുക എന്നുള്ളതല്ല, ഫിത്ന ഇല്ലാത്തപ്പോഴാണ് ഇത്ര നല്ലത് പഠിക്കാൻ. ഫിത്ന ഉണ്ടാവുന്ന സമയത്ത് മിണ്ടാതിരുന്ന ഇബാദത്ത് ആ വിഷയത്തിലേക്ക് ഇടപെടാതിരിക്കുക പരമാവധി. എല്ലാ കാര്യത്തിലും എല്ലാവരും ഇടപെടേണ്ടതുണ്ട്. ചിലത് വലമാക്കൾ മാത്രം ഇടപെടേണ്ട വിഷയമായിരിക്കും, അതിൽ അവരിടപെട്ടാൽ മതി, നമ്മളും ഉണ്ടായിരുന്നോളി. അപ്പോൾ ഓരോ കാര്യത്തെയും ഞാൻ ഇടപെടേണ്ടതുണ്ടോ, ഞാൻ അതിൽ സംസാരിക്കേണ്ടതൊക്കെ ശരിക്കും ചിന്തിച്ചിട്ടൊക്കെ ഇടപെട്ടാൽ മതി. എല്ലാത്തിനും കയറി സംസാരിക്കാൻ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എന്നെ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഇത്തിന് നമ്മൾ കാരണം എന്ത് ചെയ്യാൻ പാടില്ല, വർദ്ധിക്കാൻ പാടില്ല, കുറക്കാനേ പാടുള്ളൂ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം ഉമ്മത്തിൽ ഫിത്ന വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ബർക്കത്തില്ലാതാണ്, ഭിന്നിപ്പുകൾ വർദ്ധിക്കും, ഇസ്ലാമിന്റെ ഇജ്ജത്ത് കുറയും, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സമാധാനം ഉണ്ടാവില്ല, ഇബാദത്തുകൾ കുറയും. ഇനി ഇൻഷാല്ലാ നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെ ഫിത്ന ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതാണ്. അത് ഇൻഷാല്ലാ ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലും കാണും, നമ്മുടെ നാട്ടിലും കാണും. ഓരോ ഫിത്ന വന്ന സന്ദർഭത്തിലും ഇപ്പൊ ഞാനിപ്പോ ഈ പറയാൻ പോണ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ലേ, നിങ്ങൾ പരിശോധിച്ചോളൂ. ഇൻഷാല്ലാ നമുക്കൊരു പാഠമായി തീരണം. ഇതിനുവേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. മാത്രമല്ല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു മൂന്നാമതായി പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, മദായി ബുദറ എന്ന് പറഞ്ഞാൽ ഐ മിൻ ബദറത്തിൽ ഫിതൻ, ഫിത്നകൾ വിതറുന്നവനാകാൻ പാടില്ല. വസ്വആതി ഫീ നശ്രിഹ, ഫിത്നകൾ പ്രചരിപ്പിക്കുന്നവനാകാൻ പാടില്ല. ഫിത്ന പ്രചരിപ്പിക്കുന്നവനാകാൻ പാടില്ല. നന്മകൾ പ്രചരിപ്പിക്കുക, ഖൈർ പ്രചരിപ്പിക്കുക. ചില ആൾക്കാർ ഏതുവരെ എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ചില വിഷയങ്ങൾ, ചില സംഘടനയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഡീറ്റെയിൽ ചെയ്ത് കോടതി വിധിയൊക്കെ വെച്ച് സംസാരിക്കുന്ന വിഷയങ്ങൾ നമ്മളെ വീട്ടിലുള്ള ഉമ്മ കേൾക്കേണ്ട കാര്യമുണ്ടോ? കേൾക്കേണ്ട ഒരു കാര്യമില്ല. അത് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർ മാത്രം കേട്ടാണ്. വലിയ കാര്യത്തിൽ എന്താ ചെയ്യുക, അത് അവരെ കൂടെ കേൾപ്പിക്കും, എന്നിട്ട് ആവശ്യമില്ല. ഒന്നാമത് അതൊരു ഫിത്നയാണ്, ഒരു പ്രശ്നമാണ്. പിന്നെ അതെല്ലാവരും അറിയിക്കേണ്ട കാര്യം എന്താണ്, ഒരിക്കലുമില്ല. പരമാവധി മൂടി വെക്കുക, പരമാവധി അതിന്റെ ആളുകൾ മാത്രം ഒതുക്കി തീർക്കുക. അത് ഏതു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചിലപ്പോൾ ആളുകൾ ഇത്തരക്കാര ആളുകൾ എവിടെ ഉണ്ടാവും, പല സ്ഥലത്തും ഇങ്ങനത്തെ ആൾക്കാർ, ഇവരെ കൊണ്ട് വലിയ ഫിത്ന ഉണ്ടാവും. ചെറിയ പ്രശ്നം അവരാളി കത്തിക്കും. അഖ്ബർ അന്നൽ ഫിതൻ തൂജദ് വസ്തഖൂൻ. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഫിത്നകൾ വർദ്ധിക്കുമെന്നും ഫിത്നകൾ വളരെയധികം മുസ്ലിം ഉമ്മത്തിൽ എന്തായാലും ഉണ്ടായിത്തീരുമെന്നും അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സതകൂനു ഫിതനും അൽഖാഇദു ഫീഹ ഖൈറു മിനൽ മാശി സതകൂനു ഫിതറു. ഫിത്നകൾ ധാരാളം ഉണ്ടായിത്തീരും, ധാരാളം ഫിത്നകൾ ഉണ്ടായിത്തീരും. റസൂലുള്ള പറയുന്നു അൽഖാഇദു ഫീഹ ഖൈറു മിനൽ മാശി, ആ ഫിത്നയിൽ ഇരിക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ഖൈർ. ഇരിക്കുന്നവനാണ് നടക്കുന്നവനേക്കാൾ ഖൈറുള്ളത്. മിണ്ടാതിരിക്കുക, ഫിത്നയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക, പിന്നെ അതിൽ ഇടപെടേണ്ടതില്ല, നമ്മളായിട്ട് വർദ്ധിപ്പിക്കാൻ പാടില്ല. ഏറ്റവും നല്ല മിണ്ടാതിരിക്കലാണ്. ഈ കഴിഞ്ഞ വിഷയങ്ങളെ കുറിച്ചിട്ട് എന്റെ അഭിപ്രായം, സാധാരണക്കാരായ വ്യക്തികൾ നമ്മൾ പിന്നെ താലിബ് അൽമീങ്ങൾ മിണ്ടാതിരിക്കുക. പണ്ഡിതന്മാർ സംസാരിക്കട്ടെ, അറിവില്ലാത്ത ആളുകൾ സംസാരിക്കും, അത് അബദ്ധമാവും, പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേറെ ആൾക്കാർ ഇറങ്ങേണ്ടി വരും. എത്ര എത്ര സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഫിത്ന വർദ്ധിക്കണം. വീണ്ടും വീണ്ടും എവിടെയോ ഒതുങ്ങേണ്ട ഒരു പ്രശ്നം വേറെ എന്തൊക്കെയോ ചില വാക്കുകൾ തന്നെ എവിടൊക്കെയോ എത്തി. എത്ര വിഷയങ്ങൾ പിന്നെ ചർച്ച ചെയ്യേണ്ടി വന്നു. ഒരു ഭാഗത്ത് ഒതുങ്ങേണ്ട വിഷയം, പ്രത്യേക ഈ വിഷയത്തെ പറ്റി മാത്രമല്ല, ഏത് വിഷയങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളൂ, ഫിത്നകളിൽ സൂക്ഷിച്ച് സംസാരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കാത്തടത്തേക്ക് പിന്നെ എത്തും. അതുകൊണ്ട് ഫിത്നകൾ മിണ്ടാതിരിക്കുക. അതുകൊണ്ട് ഹസനൽ ബസറി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞൊരു പ്രധാന വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇദാ ജാഅത്തിൽ ഫിത്ന يعرفها كل عالم واذا اقبلت الفتنه يعرفها كل عالم. ഫിത്നെ മുന്നോട്ട് വരുന്ന സന്ദർഭത്തിൽ, ഫിത്നങ്ങളെ വരുന്ന സാഹചര്യത്തിൽ, يعرفها كل عالم, ആലിമുകൾക്ക് അത് മനസ്സിലാവും, പണ്ഡിതന്മാർക്ക് മനസ്സിലാവും ഇത് ഫിത്നയാണ്. واذا افسدت وادبرت يعرفها كل جاهل. ഫിത്ന അതിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി, ഫിത്ന പിന്തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഫിത്ന അതിന്റെ പാട്ടിന് പോയി കഴിഞ്ഞാൽ, യാരിഫുഹ കുൽ ജാഹിൽ, എല്ലാ ജാഹിലും ഫിത്ന നേരിടുന്നത്, ഇതൊരു ഫിത്ന ഇരുന്നത് എന്ന് എല്ലാവരും പറയും. അതിന്റെ മുന്നേ, അതിന്റെ മുന്നേ മുണ്ടാതിരിക്കുന്നതാണ് ഖൈറുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഫീഹ ഖൈറു മിനൽ മാശി, നടക്കുന്നവനേക്കാൾ നല്ലത് ഇരിക്കുന്നവനാണ്. ഓടുന്നവനേക്കാൾ നല്ലത് നടക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗമാണ്. ഫിത്ന വന്നു കഴിഞ്ഞാൽ പരമാവധി മിണ്ടാതിരിക്കുക, പരമാവധി മിണ്ടാതിരിക്കുക. എല്ലാത്തിനും നമ്മുടെ അഭിപ്രായവും നമ്മുടെ ഹുക്മും നമ്മുടെ വിധിയും നമ്മുടെ നിലപാടും പറയേണ്ട കാര്യമില്ല. ആ സമയത്ത് പണ്ഡിതന്മാരാണ് സംസാരിക്കുന്നത്, സാധാരണക്കാരാണ്. എന്നിട്ട് അദ്ദേഹം ഷെയ്ഖ് പറയും, ഐ അന്നൽ മർഅ കുല്ലമാ കാന ബഈദൻ അൻ തഹ്രീക്കിൽ ഫിത്നത്തി വഇശ്ആലിഹാ വഇഖാദിഹാ വഇബ്റാമിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ഫിത്നയിൽ നിന്ന് എത്രമാത്രം അകലുന്നോ, ഫിത്നയെ ഇളക്കുന്നതിൽ നിന്നും, ഉറങ്ങിക്കിടക്കുന്ന ഫിത്നയെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിലും, അതിന്റെ തീനാളങ്ങൾ കത്തിക്കുന്നതിലും അയാൾ എത്രമാത്രം വിട്ടു നിൽക്കുന്നോ, കാന ഖൈറൻ ലഹു വഅസ്ലഹ, അവന് ഏറ്റവും നന്മയുള്ളതും അവന് ഏറ്റവും യോജിച്ചതും അതാണ്. എന്ത്? ഫിത്നയിൽ നിന്ന് വിട്ടു നിൽക്കാന്നുള്ള. വയസ്അലുല്ലാഹ തബാറക വതആല അൻ യുഈദഹു വയുഈദൽ മുസ്ലിമീന മിൻ ശർരിഹാ. ആ സന്ദർഭത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഫിത്നയിൽ നിന്ന് സ്വയം രക്ഷ നേടുക, മുസ്ലിങ്ങളെ ഫിത്നയിൽ നിന്ന് കാക്കാൻ അള്ളാഹോട് പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്, മുസ്ലിം ചെയ്യേണ്ടത് ഇതാണ്. ചില ആൾക്കാരെ നമ്മൾ നേരിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ട്, വല ഹൗല വല ഖുവ്വത്തില്ലാബില്ല. അവരോട് സംസാരം കേട്ട് കഴിഞ്ഞാൽ, അവരുടെ ചിരി കണ്ടു കഴിഞ്ഞാൽ, അവരിത് പറയുമ്പോഴുള്ള ലാഘവം കണ്ടു കഴിഞ്ഞാൽ, അള്ളാഹു മുസ്താൻ, ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, അവർ വലിയ സന്തോഷം കാണുന്ന പോലെയാണ്. ഒരിക്കലും നമ്മുടെ നിലപാടല്ല. ഫിത്ന ഏതാകട്ടെ, നമുക്കതിനോട് ഇഷ്ടമില്ല, ഏറ്റവും വെറുപ്പാണുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള അർത്ഥം എന്തല്ല, സത്യ അസത്യത്തിന്റെ ആളുകളോട് കൂടെ നിൽക്കണമെന്നോ അവരോട് മയപ്പെടുത്തലോ ഒന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. മാത്രമല്ല, ഫിത്ന ഒഴിവാക്കുക എന്നതിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? ഹഖിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ള. എല്ലാ ഫിത്ന ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? ഹഖിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ള. ഹഖ് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തല്ല, ഫിത്നയല്ല. പക്ഷെ അത് പറയേണ്ട രൂപത്തിൽ വന്ന അബദ്ധമോ അത് പറയേണ്ട ആളല്ലാത്ത പറഞ്ഞതോ അതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുക. ഫിത്ന ഉണ്ടാക്കിയ എന്താണ്? പറയേണ്ട ആളായിരിക്കില്ല ചിലപ്പോൾ അത് പറഞ്ഞത്. അതല്ലെങ്കിൽ പിന്നെ പറയേണ്ട രൂപത്തിലായിരിക്കില്ല അത് പറഞ്ഞത്, അതായിരിക്കും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുക. ഹക്കു ഒരിക്കലും എന്ത് ചെയ്യില്ല, ഹക്കു പറയുക എന്നത് അതിന്റെ ശരിയായ രൂപത്തിൽ ഹക്കു പറയുന്നുണ്ടെങ്കിൽ അതാണ് ഫിത്നകളെ ഒഴിവാക്കുക. ഞാൻ ആ പറഞ്ഞ ഈ പറഞ്ഞതിന്റെ ഒന്നും ഉദ്ദേശം എന്തല്ല, ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്ന പോലെ നമ്മൾ മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക മിണ്ടാതിരിക്കുക, അവരുടെ അടുത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭിന്നിപ്പുകയാണ്. പക്ഷെ അവർ പുറത്തേക്ക് കാണിക്കൂല. ഈ പറഞ്ഞതിന്റെ ഒന്നും ഉദ്ദേശം അതല്ല. ഹക്ക് വ്യക്തമായി നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം, സലഫുകൾ നിന്നെടുത്ത് നിൽക്കണം. പക്ഷേ എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യണം, പറയുമ്പോൾ അത് പറയേണ്ട സമയമാണോ, പറയേണ്ട ആളാണോ ഞാൻ, പറയേണ്ട രൂപത്തിലാണോ, അവർക്കൊക്കെ ശ്രദ്ധിക്കണം ആരോടാണ് പറയുന്നത്. ചിലപ്പോ തൗഹീദൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വരുന്നതെങ്കിൽ സാധാരണക്കാരനെ ഇരിക്കും, അവനോട് ആദ്യം തന്നെ വന്നിട്ട് ചെന്നൈ ജിന്നിനോട് സ്റ്റാൻ തടുത്താന്ന് പറഞ്ഞാൽ രണ്ട് രൂപ ഉണ്ട് ഇങ്ങനെ. അത് അവരോട് ആ സമയത്ത് ചിലപ്പോൾ പറയേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്ന് പരിഗണിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഫിത്ന കത്തിക്കാൻ പാടില്ല കൂടുതൽ എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. വഖദ് ജാഅ ഫീ സഹീഹി മുസ്ലിം, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ പറഞ്ഞാൽ സഹീഹ് മുസ്ലിം, ശ്രദ്ധിക്കേണ്ട കാര്യം. സഹീഹുൽ ബുഖാരി എന്ന് പറയും, സഹീഹുൽ മുസ്ലിം എന്ന് പറയും ഇല്ല, സഹീഹു മുസ്ലിം അങ്ങനെ പറയും. സഹീഹുൽ ബുഖാരി സഹീഹു മുസ്ലിം. അതേപോലെ അവരുടെ പേര് പറയുമ്പോഴും ശ്രദ്ധിക്കണം, അൽ ബുഖാരി എന്ന് പറയും, അൽ മുസ്ലിം എന്ന് പറയില്ല, മുസ്ലിം എന്നേ പറയും. وقد جاء في صحيح مسلم حديث زيد بن ثابت، زيد بن ثابت رضي الله عنه ذلك الحديث الكلام عن نبينا عليه الصلاه والسلام നമ്മുടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. എന്താണ് റസൂലുള്ള പറഞ്ഞത്? തഅവദു ബില്ലാഹി മിനൽ ഫിതൻ, നിങ്ങൾ ഫിത്നകളിൽ നിന്ന് രക്ഷ തേടണം. മാ ظهر منها وما بطن, ഫിത്നകളിൽ നിന്ന് പ്രകടമായ ഫിത്നയിൽ നിന്നും പ്രകടമല്ലാത്തതിൽ നിന്നും ഒളിച്ചിരിക്കുന്ന ഫിത്നയിൽ രണ്ടിൽ നിന്നും നിങ്ങൾ ശരണം തേടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ സഹാബികളെ ബന്ധു പറഞ്ഞു, നഊദു ബില്ലാഹി മിനൽ ഫിതനി മാ ദഹറ മിൻഹാ വമാ ബത്തൻ. എന്താ പ്രാർത്ഥിക്കേണ്ടി അപ്പോ? നഊദു ബില്ലാഹി മിനൽ ഫിതൻ മാ ദഹറ മിൻഹാ വമാ ബത്തൻ. പ്രാർത്ഥന പിടിച്ചല്ലോ, ആവർത്തിക്കണോ? നഊദു ബില്ലാഹി من الفتن ما ظهر منها وما بطن. അല്ലാഹുവേ, ഫിത്നകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ഇസ്തിആദത്ത് നടത്തുകയാണ്, ശരണം തേടുകയാണ്, അതിൽ നിന്ന് പ്രകടമായതും പ്രകടമല്ലാത്തതും. ഈ പ്രാർത്ഥന എന്ത് ചെയ്യണം? അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ്. ഫൽഫിതൻ യുതഅവദു മിൻഹ, ഫിത്നകളിൽ നിന്ന് ഇസ്തിആദത്ത് നടത്തണം. ويطلب من الله تبارك وتعالى ان يعيد المسلمين منها, مسلمين الفتنه من رخشكان الله ونود പ്രാർത്ഥിക്കണം. وان يحميهم من غوائلها واثارها واخطارها واضرارها, ഫിത്നയുടെ നാശത്തിൽ നിന്നും അതിന്റെ അനന്തരഫലങ്ങളിൽ നിന്നും അതിന്റെ കുഴപ്പങ്ങളിൽ നിന്നും അതിന്റെ പ്രശ്നങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിക്കാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ويكثر في الدعوات الماثوره, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ ധാരാളമായി കാണാം. അത്തഊദു ബില്ലാഹി മിൻ സൂഇൽ ഫിതൻ, ഫിത്നയുടെ തിന്മകളിൽ നിന്ന് റസൂലുള്ള ശരണം തേടിയത് ധാരാള കണക്കിന് സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും. വത്തഊദു ബില്ലാഹി മിൻ മുദില്ലാതിൽ ഫിതൻ, ഫിത്നയുടെ വടികേടുകളിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടിയതായി ധാരാള കണക്കിന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നിട്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ അദ്ദേഹം പറയുകയാണ്, وباب فقه آثار الفتن يفيد الإنسان, ഫിത്നയുടെ അനന്തരഫലങ്ങൾ മനസ്സിലാക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. لأن النظر في العواقب عواقب الفتن ومعرفة مآلاتها قبل تقحمها ودخولها يفيد الإنسان. കാരണം ഫിത്ന വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയധികം അവനെ അത് സഹായിക്കുന്നതാണ്. വകമാ ഖീൽ അസ്സഈദു മൻ തദഅ ബിഗൈരിഹി, അസ്സഈദു മൻ തഅദ ബിഗൈരിഹി, ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ജീവിതത്തിൽ പകർത്തേണ്ട കാര്യമാണ്. മറ്റുള്ളവനിൽ നിന്ന്, മറ്റുള്ളവർക്ക് സംഭവിച്ചതിൽ നിന്ന് പാഠം പഠിക്കുന്നവനാണ് അസ്സഈദ്, ഭാഗ്യവാൻ. വേറുള്ളവന്റെ അവസ്ഥ നോക്കിയിട്ട് അതിന്ന് പാഠം പഠിക്കണം. അവന്റെ അവസ്ഥ കണ്ടില്ലേ, അതിന് പാഠം പഠിക്കണം. അവനാണ് ആര്? ഭാഗ്യവാൻ. അവന്റെ അടുത്ത് നിന്ന് ഗുണപാഠമുണ്ടാവണം. വേറുള്ളവന്റെ ജീവിതത്തിൽ ഗുണപാഠം നേടുന്നവനാണ് ഭാഗ്യവാൻ. അവന്റെ അടുത്ത് ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൻ ഇന്നത് സാധിക്കാത്തത്, അതെന്റെ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരിൽ നിന്ന് ഗുണപാഠം സ്വീകരിക്കുന്നവനാണ് ആര്? ഭാഗ്യവാൻ എന്ന് മുൻഗാമികൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ജാഅത്തുൽ ഹദീസ് ഫീ സുനൻ ഇബ്നു മാജാ, ഇബ്നു മാജയുടെ സുനനിൽ, അതുപോലെ തന്നെ വസ്സുന്ന ഇബ്നു അബി ആസിം, ഇബ്നു അബി ആസിമിന്റെ അസ്സുന്ന എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അസ്സുന്ന അഖീദ വിശദീകരിക്കുന്ന പുസ്തകമാണ് അസ്സുന്ന. ഇബ്നു അബി ആസിമിന്റെ അസ്സുന്ന, അസ്സുന്ന എന്നുള്ള പേരിൽ വേറെ പുസ്തകം പറയാൻ പറ്റുമോ? വേറൊരു പണ്ഡിതന്റേത് അസ്സുന്ന, അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ, അദ്ദേഹത്തിന് ഉസൂലു സുന്ന എന്ന പേരിൽ പുസ്തകമുണ്ട്. വേറെ പുസ്തകം കൂടി പറയാൻ പറ്റുമോ? സുന്ന എന്ന പേര് പേരിൽ പ്രസിദ്ധമായ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ പേരിൽ സുന്നത്ത് എന്ന പേരുള്ള ഷർഹ സുന്ന, ആരുടേതാണത്? മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ്, വായിച്ചിരിക്കേണ്ട ബുക്കാണ്. ബർബഹാരി, ഇമാം ബർബഹാരി അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഈ പറഞ്ഞ രണ്ട് പുസ്തകവും വായിച്ചിരിക്കേണ്ട ബുക്കാണ്, പുസ്തകങ്ങളാണ്. ഷർഹ സുന്ന, ബർബഹാരിയുടെ ഷർഹ സുന്ന മലയാളത്തിലുണ്ട്. അതുപോലെ തന്നെ ഉസൂലു സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുള്ളാഹി. ഇമാം ഇബ്നു മാജയുടെ സുനനിലും അതുപോലെ തന്നെ ഇബ്നു അബി ആസിമിന്റെ അസ്സുന്ന എന്ന ഗ്രന്ഥത്തിലും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിനന്നാസി നാസൻ മഫാതീഹൽ ഖൈർ, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ മഫാതീഹുൽ ഖൈർ, നന്മയുടെ താക്കോലേന്തുന്നവരാണ്, നന്മ തുറന്നു കൊടുക്കുന്നവർ, ജനങ്ങൾക്ക് നന്മയുടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവരെ കൊണ്ട് തിന്മ ഉണ്ടാവില്ല സമൂഹത്തിന്. അവർ ജനങ്ങളെ ഇൽമിലേക്കും അതുപോലെ തന്നെ അമലിലേക്കും ശരിയായ ദഅവത്തിലേക്കും ക്ഷമിക്കാനും സബ്ർ കൈക്കൊള്ളാനും അതുപോലെ തന്നെ സഹാബത്തിന്റെ മനഹജിലേക്കും അതുപോലെ തൗഹീദിലേക്കും ക്ഷണിക്കുന്നവരായിരിക്കും. അവരുടെ പ്രവർത്തനങ്ങൾ ഖൈറെ തുറക്കുള്ളൂ, പ്രശ്നം ഉണ്ടാക്കല്ല ചെയ്യുക, ഖൈറിന്റെ വാതിലേ തുറക്കുള്ളൂ, നന്മയുടെ വാതിലുകൾ. അവരുടെ ഹക്ക് പറഞ്ഞു കൊടുത്താൽ ആ ഹക്ക് ആളുകൾ സ്വീകരിക്കും. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല, അത്തരം ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. വേറെ ചില ആളുകൾ മാത്രമല്ല, മഗാലിഖ ലിശ്ശർ, തിന്മയുടെ വാതിൽ അടക്കുന്നവരാണ് അവർ. നന്മയുടെ വാതിൽ തുറക്കുന്നവരും തിന്മയുടെ വാതിൽ അടക്കുന്നവരുമാണ്. وَإِنَّ مِنَ النَّاسِ نَاسًا مَفَاتِيحَ لِلشَّرِّ مَغَالِقَ لِلْخَيْرِ. നേരെ എതിരായ ആൾക്കാരുണ്ട്, എല്ലാ തിന്മന്റെ വാതിലും അടക്കും, എല്ലാ തിന്മയുടെ വാതിലും തുറക്കും, എല്ലാ നന്മയുടെ വാതിലും അടക്കും. അങ്ങനെ ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ആളുകളെ കാണാത്ത ഒരാളുണ്ടാവും, മിക്ക നാട്ടിലും ഉണ്ടാവും. ഏത് നന്മ കണ്ടു കഴിഞ്ഞാലും അവർക്ക് ന്യായങ്ങളുണ്ടാവും, അതിപ്പോ വെച്ച് കഴിഞ്ഞാൽ, അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അതങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ, കുറേ കാരണങ്ങൾ നന്മയില്ലാതാക്കും. എന്തെങ്കിലും തിന്മ അതൊക്കെ അവന്റെ ഭാഗത്തുനിന്നായിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മിഫ്താഹൽ ഖൈരി അലാ യദൈ, നന്മയുടെ താക്കോൽ കയ്യിൽ നൽകപ്പെട്ട അല്ലാഹു, നന്മയുടെ താക്കോൽ കയ്യിൽ നൽകിയവന് എന്റെ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. ഫതൂബ, അവനെന്റെ അഭിവാദ്യങ്ങൾ ഉണ്ടായിരിക്കട്ടെ. അള്ളാഹു നന്മയുടെ താക്കോൽ നൽകിയവന് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും ഉണ്ട്. വവൈലുല്ലിമൻ ജഅലല്ലാഹു മിഫ്താഹ അശ്ശരി അലാ യദൈ, തിന്മയുടെ താക്കോൽ നൽകപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നാശം ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഷെയ്ഖ് അബ്ദുറസാഖൽ ബദറിന് ഒരു പുസ്തകമുണ്ട്, കൈഫ തകൂനു നന്മയുടെ താക്കോലായി നിനക്ക് എങ്ങനെ മാറാൻ സാധിക്കും എന്നൊരു പുസ്തകം, ചെറിയൊരു ബുക്കാണ്. ഇൻഷാ അള്ളാഹ് അവിടെ അറബി അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് വായിപ്പിക്കാം. നല്ല പുസ്തകമാണ്, അത് വായിച്ചിരിക്കേണ്ട പുസ്തകം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ചുരുക്കം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം ഏതിലാണ് അവസാനിക്കുന്നത് നമ്മൾ പരിഗണിക്കണട്ടോ. ഞാനിത് തുടങ്ങി ഞാൻ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ കുഴപ്പത്തിലാണ് അവസാനിക്കുന്നത്, അതല്ല ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ കാരണം എന്ത് ചെയ്യരുത്, മുസ്ലിം ഉമ്മത്തിന് ബുദ്ധിമുട്ടുണ്ടായത്. ഞാൻ സംഘടനയ്ക്ക് അതിനെ നിങ്ങൾ നിൽക്കുന്ന കക്ഷിക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി എന്താ പറയുക ചെറിയ ചിന്തയാണ്. ഞാൻ അങ്ങനെയല്ല, മുസ്ലിം ഉമ്മത്തിന് നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുക. ഒരുത്തൻ നിങ്ങളെ ചീത്ത വിളിച്ച് അപ്പോൾ നന്മയുടെ താക്കോലെ നമ്മൾ മാറണം. നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ അവസാനം എവിടെയാണ് നിൽക്കുന്നത് എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അത് നമ്മൾ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട വിഷയമാണ്. ഞാനിപ്പോൾ പ്രതിമ മാത്രമേ പറയാൻ സമയം ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ കുറച്ച് ഞാനും കുറച്ച് കൂടുതൽ സംസാരിച്ചിട്ടു. ഞാൻ എത്ര അധികം കൂടുതൽ സംസാരിക്കാൻ വിചാരിച്ചാലേ വിഷയത്തെ. എന്തായാലും ഇൻഷാല്ലാ നമ്മൾ ഇൻഷാല്ലാ ഈ ഞായറാഴ്ച ഞാൻ ചിലപ്പോൾ ഇവിടെ വരും, രാവിലെ ഉണ്ടാവും. ഇൻഷാല്ലാ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സാധിക്കാവുന്ന ആളുകൾക്ക് കൂടിയിരിക്കാം. പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ എനിക്ക് പോകണം, എനിക്ക് വേറെ സ്ഥലത്ത് എത്തേണ്ടതും മഞ്ചേശ്വരത്ത് എത്തേണ്ടതുണ്ട്. അതിന് തൊട്ട് മുന്നേ സമയം നിങ്ങൾ നിങ്ങൾ തന്നെ പരസ്പരം ആലോചിച്ചിട്ടോ മറ്റോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ സന്ദർഭത്തിലാക്കാം. ഷേഖ് പറയുന്നത് നമുക്ക് പൂർത്തീകരിക്കാം, അവസാനിപ്പിക്കാം. യജിബ് അലൽ മുസ്ലിം അൻ യർബഅ ബിനഫ്സിഹി അൻ യകൂന മിഫ്താഹൻ ലിശ്ശർ. ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമാണ് അയ്യർബഅ ബിനഫ്സിഹി അവന്റെ ശരീരത്തെ സംരക്ഷിക്കൽ. അയ്യക്കൂന മിഫ്താഹൻ ലിശ്ശർ അവൻ തിന്മയുടെ താക്കോലായി മാറുന്നതിൽ നിന്ന് സ്വന്തത്തെ സംരക്ഷിക്കൽ ഓരോ മുസ്ലിമിന്റെ മേൽ നിർബന്ധ ബാധ്യതയാണ്. വറസൻ ഫീഹി തിന്മയുടെ നേതാവായി മാറുന്നതിൽ നിന്ന് അവൻ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ നിങ്ങൾ എത്ര നോക്കി നിങ്ങൾ പല ആളുകളും തിന്മയിൽ വീണു കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അള്ളാഹു അത്ര അവസ്ഥയിൽ നമ്മളെല്ലാവരും കാത്തിരക്ഷിക്കട്ടെ. എത്ര എത്ര ആളുകളിലാണ് നമ്മളത് കാണുന്നത്, നമ്മൾ നന്മ വിചാരിച്ച പല ആളുകൾ വരെ നമ്മളത് കാണുന്നു. തെറ്റ് തിരുത്താൻ തയ്യാറാവാത്ത അവസ്ഥ അതുണ്ടാകും. എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ തിന്മയിൽ തുടർന്നു പോണ ആളുകളിൽ ഞാൻ ഇൻഷാല്ലാ കുറച്ചേ ഞാൻ മാറും, കുറച്ചേ ഞാൻ മാറും, കുറച്ചേ ഞാൻ മാറും, അങ്ങനെ പറയുന്ന ആളുകളിലാണ് പിന്നെ കാണാൻ. അവർക്ക് എന്താ അവസാനം ഉണ്ടാവുക വെച്ചാൽ ഹക്കിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാണ്ട് എടുത്തോളൂ. തിന്മയെന്ന് നിങ്ങൾ അവസാനിക്കുക എന്നുള്ളത് തിന്മയെന്ന് പരമാവധി നേരത്തെ തന്നെ വിട്ടുമാറി നിൽക്കുക, പരമാവധി കാത്തിരിക്കാതിരിക്കുക, വേഗം അതിനൊക്കെ അവസാനിക്കാം. കാരണം ഇല്ലെങ്കിൽ ഒരു കാലം വരും നമുക്ക് തന്നെ ഹക്കും ബാത്തും വേർതിരിച്ചറിയാൻ പറ്റില്ല. പല ആളുകളുടെയും ധാരണ നമ്മളൊക്കെ ഒരു നന്മ കാരണോ അല്ലെങ്കിൽ നമ്മുടെ പവറോണ്ടാണ് നമുക്ക് സത്യം മനസ്സിലാകുന്നത്, ഒരിക്കലുമല്ല. നൂറിൽ നൂറായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെയോ എന്റെയോ നന്മ കൊണ്ടല്ല നമ്മൾ സത്യത്തിൽ നിൽക്കുന്നത്, അള്ളാഹുന്റെ തൗഫീഖ് മാത്രം, അള്ളാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എവിടെയാണ്, ഞാൻ തിന്മക്കാണോ എപ്പോഴും തന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആലോചിക്കണം. ഞാൻ ആ ചെയ്തതുകൊണ്ട് ഉപകാരമാണ് ഉണ്ടായത്, ഉപദ്രവമാണ് ഉണ്ടായത്. തിന്മയുടെ പ്രബോധകന്മാരിൽ ഒരാളായി മാറുന്നതിൽ നിന്നും അവൻ സ്വന്തത്തെ രക്ഷിക്കണം. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ, നമ്മളെ ഗ്രൂപ്പിൽ പെട്ടവനല്ലേ, അതുകൊണ്ട് എങ്ങനെ നമ്മൾ ക്ഷണിക്കാതിരിക്കുക അവന്റെ പരിപാടിക്ക്. ഇമാതിരി ഗ്രൂപ്പുകളിക്കും ഇതിനൊക്കെ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പോയിക്കോളി, ഇസ്ലാമിനെ ബുദ്ധിമുട്ടിക്കാൻ. നമ്മുടെ ജനങ്ങളെ വേർതിരിക്കാനുള്ള ആളുകളെ വിലയിരുത്താനുള്ള നമ്മുടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹിന്റെ കിതാബ് റസൂലുള്ളാഹി സുന്നത്ത്. അതല്ലാതെ ഒന്നുമല്ല. നമ്മളൊപ്പം നിന്നാലില്ലെങ്കിലും അവന്റെ അടുത്ത് തെറ്റുണ്ടോ അവന്റെ അടുത്ത് തിന്മുണ്ടോ അവന്റെ അടുത്ത് എത്ര തിന്മുണ്ടോ ആ തിന്മയുടെ ഖദർ അനുസരിച്ച് ആ തിന്മയുടെ അളവനുസരിച്ച് നമ്മൾ അവന് വിട്ടുനിൽക്കണം. നമ്മൾ അവനിൽ നിന്ന് ബറാഅത്ത് പ്രഖ്യാപിക്കുകയാണ്, നമ്മൾ അവനായിട്ട് ബന്ധമില്ല. ആ തിന്മയുടെ അളവനുസരിച്ചിട്ട് ശിർക്ക് ചെയ്യുന്ന ഒരുത്തനോട് കാണിക്കുന്ന അകലായിരിക്കില്ല, എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്യുന്നതിനോട് കാണിക്കുന്ന അകലം. ഹറാമിൽ തന്നെ വലിയ തിന്മ ചെയ്യുന്നവനോട് കാണിക്കുന്ന അകലായിരിക്കില്ല, ചെറിയ തിന്മ ചെയ്യുന്നവനോട് കാണിക്കുന്ന അകല. ഓരോരുത്തരോടും അവരുടെ അവസ്ഥയനുസരിച്ച് നമ്മൾ എന്താണ് അകൽച്ചയിലാണ്. മെമ്പർഷിപ്പ് അല്ല നമ്മളെ ഒരുമിപ്പിക്കുന്നത്, ആദർശമാണ്. മെമ്പർഷിപ്പ് ഒപ്പമൊന്നല്ല, ഇതൊന്നുമല്ല. നമ്മളോട് യോജിക്കുന്നുണ്ട്, നമ്മളുടെ ഉദാഹരണത്തിന് ചില മസാലകൾ നിങ്ങളോട് യോജിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവന്റെ അടുത്ത് അഹ്ലു സുന്നയുടെ അടിസ്ഥാനങ്ങളുണ്ടോ? അവൻ നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ സഹോദരനാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, അടിസ്ഥാനപരമായ വിഷയങ്ങൾ, അഖീദയുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളിലാണെങ്കിൽ നമ്മളവരോട് ശക്തമായ എതിർപ്പ് കാണിക്കും. അതേസമയം അടിസ്ഥാനപരമായ അഖീദയിലോ മൻഹജിലോ അല്ല അവന് പഴവുള്ളത്, എന്തെങ്കിലും ഒരു മസ്അലയിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. നമ്മൾ എന്ത് ചെയ്യില്ല, അവൻ നമ്മുടെ ശത്രുവാണെന്നോ അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്നോ നമ്മൾ പറയില്ല. ഇപ്പോ ഉദാഹരണത്തിന് പല ആളുകളും പിന്നെ ഹിസ്ബിയത്തില്ലാത്ത, എന്നാൽ അതേസമയം സംഘടനയുടെ വിഷയത്തിൽ സംഘടന ഹറാമാണ് അല്ലെങ്കിൽ ബിദഅത്താണെന്ന് പറയുന്ന ആളുകൾ ചില ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലില്ലായിരിക്കും, എന്റെ നാട്ടിൽ കൂടുതലാണ്. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞു. അവർ നമ്മോട് കാണിക്കുന്ന നിലപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘടനയിൽ അവർ മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളത് കൊണ്ട് അവർ എന്നെ ഒരു മുക്തതി എന്നാണ് വിളിക്കുക. അതേപോലെ പിന്നെ ഈ നിലപാട് സ്വീകരിക്കുന്ന ആരെ ഒരു മുക്തതി എന്നാണ് വിളിക്കുക. നമ്മൾ അവരോട് പറയുന്നൊരു കാര്യമുണ്ട്, സഹോദര സംഘടന വിജാറ്റാണോ അല്ലേ എന്നുള്ളത് എന്താണ് എന്റെ നിലപാട്? എന്താണ്, സംഘടന അനുവദനീയമായ ഒരു കാര്യമാണ്, ആവശ്യത്തിന് ഉപയോഗിക്കാം. ചില സന്ദർഭത്തിൽ അത് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു നാട്ടിൽ. ചില സന്ദർഭത്തിൽ രജിസ്ട്രേഷനും മറ്റില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും, ചില സമയത്ത് ഇതൊരു ആവശ്യമാണ്. നമ്മൾ അവരോട് പറയുന്നത് എന്താണ്, സഹോദര സംഘടന അനുവദനീയമാണോ അല്ലേ എന്നത് ഒരു ഇജ്തിഹാദിയായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. നീ അതിന്റെ പേരിൽ ഞങ്ങളോട് വലാവും പറാവും കാണിക്കരുത്. കാരണം ഏതാണ് ശരിയെന്ന് നിനക്ക് ശരിയാന്ന് ബോധ്യപ്പെട്ട് നിനക്ക് എടുക്കാം, എനിക്ക് ശരിയാന്ന് ബോധ്യപ്പെട്ട് എനിക്ക് കൊടുക്കാം. കാരണം മസ്അല ഇജ്തിഹാദിയാണ്, ഗവേഷണത്തിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞു, രണ്ട് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദ് അൽ ബദർ, ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ, ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് അലി അൽ ഹലബി, ഷെയ്ഖ് ഇബ്നു ബാസ്, ഇങ്ങനെയുള്ള പല പണ്ഡിതന്മാരും സംഘടന അനുവദനീയമാണെന്ന് പറഞ്ഞ, അതല്ലെങ്കിൽ സംഘടന എന്ന സിസ്റ്റത്തെ അതിൽപ്പെട്ട ചില ആളുകളെ പ്രോത്സാഹിപ്പിച്ചവരോ മറ്റോ ഒക്കെയാണ്. എന്നാൽ വേറൊരു ഭാഗത്ത് സംഘടന നിരുപാധികമായി വിചാരിച്ചാണെന്ന് പറഞ്ഞ ആളുകൾ. അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, വലാവും പറാവും കാണിക്കരുത്. നമ്മൾ അവരോട് പറയുന്ന ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് അവരോട് കാണിക്കട്ടെ. സംഘടന ബിദഅത്താണെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്, അതിന്റെ പേരിൽ നമ്മൾ അവരോട് വലാവും പറാവും കാണിക്കില്ല. അതേസമയം ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളായ അഹ്ലു സുന്നയുടെ ഉസൂലുകളിൽപ്പെട്ട എന്തെങ്കിലും കാര്യത്തോട് അവരെതിരായാൽ നമ്മൾ അവരോട് പറാവ് കാണിക്കും, വിമുഖത കാണിക്കും, അവരുടെ അകൽച്ച കാണിക്കും. ഇതാണ് നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ സാഹോദര്യം എന്നത് എന്തിന്റെ പേരിലാണുള്ളത്, എന്താ അതിന്റെ അടിസ്ഥാനം, എന്താ നമ്മൾ സ്നേഹിക്കാനും അകലാനുള്ള അടിസ്ഥാനം എന്താണ്, സ്നേഹിക്കാനും അടുക്കാനും വെറുക്കാനുള്ള അടിസ്ഥാനം എന്താണ്? കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അൽഹുബ്ബു ഫില്ലാഹി വൽബുഗ്ദു ഫില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുന്റെ മാർഗത്തിൽ വെറുക്കുക, ഇതാണ്, വേറൊന്നുമല്ല. നമ്മളൊരാളെ സ്നേഹിക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, നമ്മളൊരാളെ വെറുക്കാനുള്ള കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, നമുക്കിതല്ലാതെ വേറൊന്നുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, ഇതല്ലാതെ മറ്റെന്താണ് ദീൻ എന്നാണ്. ദീൻ എന്ന് പറഞ്ഞ ഇതാണ്, അള്ളാഹുന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അള്ളാഹുന്റെ മാർഗത്തിൽ വെറുക്കുക, ഇതാണ് ദീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു. ഇതില്ലെങ്കിൽ പിന്നെ ദീനില്ല. അത് നമ്മൾ എന്തിന്റെ പേരിൽ മാറ്റിവെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചെറുതായിട്ടൊന്ന് വിഷയത്തിൽ മാറിയതാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഷെറുകൾക്ക് വാതിൽ തുറക്കുന്നവരാകരുത്, നന്മകളുടെ വാതിൽ തുറക്കുന്നവരായി തീരുക. എന്നിട്ട് ശൈഖ് പറയുന്നു, യുവർറിത്തു നഫ്സഹു വയുവർറിത്തു ഗൈറഹു വയുഖഹിമഹും ഫീ വർതാതി ലാ യഹ്മദുഹു വലാഹും അവാഖിബഹ. അവൻ എന്തു ചെയ്യാൻ പാടില്ല, രക്ഷപ്പെടാനാകാത്ത കുരുക്കൾ, പിന്നെ വർത്താത്ത് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാതാകാത്ത കുരുക്കുകൾ, കുഴപ്പങ്ങൾ, തിരിച്ചു പോരാൻ സാധിക്കാത്ത കുഴപ്പങ്ങളിൽ സ്വന്തത്തെയും മുസ്ലിങ്ങളെയും അവൻ ഇടാൻ പാടില്ല. പെട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ഉണ്ട്. അതിലെന്ത് ചെയ്യാം? അവൾ അവനെയും മറ്റുള്ളവരെയും അവൻ പെടുത്താൻ പാടില്ല. നമ്മളെ വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം, പ്രവൃത്തികൾ സൂക്ഷിച്ചായിരിക്കണം, നിലപാടുകൾ സൂക്ഷിച്ചായിരിക്കണം. ലാഫി ദുനിയാവ് ലാഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവന് സമാധാനിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും ചിലപ്പോൾ അശ്രദ്ധമായ നിലപാടുകൾ അവൻ തിരിച്ചു നൽകുക എന്ന കാര്യം അവൻ ആലോചിക്കട്ടെ. فشاهدوا ان باب فقه عواقب الفتن واثارها وما ينجم عنها من اضرار واخطار فتنه സംബന്ധിച്ചുള്ള ഫിത്നയുടെ പരിയവസാനത്തെ സംബന്ധിച്ചുള്ള അതിൽ നിന്ന് ഫിത്നയുടെ ഫിത്നകളിൽ നിന്ന് ഉദിച്ചു വരുന്ന ഫിത്നകളിൽ നിന്ന് പുറത്തു വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള പഠനം അത് വളരെ ഗൗരവമുള്ളതാണ് എന്നതാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ ചുരുക്കം. യുഫീദുൽ മുസ്ലിമ ഫായിദതൻ കബീറ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരമാണ് ഈ പഠനം അവന് നൽകുന്നത്. വആസാറുൽ ഫിതനി കസീറത്തുൻ വഅദീദ, ഫിതനകളുടെ അനന്തരഫലം എന്നത് ധാരാളമുണ്ട്. വയതൂലു അദ്ദുഹാ വൽ കലാമു അലൈഹ, അതിനെ സംബന്ധിച്ചുള്ള സംസാരവും അത് എണ്ണിത്തിട്ടപ്പെടുത്തുക എന്നതും ധാരാളമായി നീണ്ടുപോകും. ലാക്കിന്നനി ഉശീറു ഫീ ഹാദിഹി റിസാലത്തി ഇലാ ജുംലത്തി മിനൽ ആസാർ വശൈഇൻ മിനൽ അവാഖിബ്, എന്നാൽ ഞാൻ ഈ റിസാലയിൽ ഈ ചെറിയ ലേഖനത്തിൽ ഇൻഷാ അള്ളാഹ് അതിൽപ്പെട്ട ചില കാര്യങ്ങൾ, ചില വിഷയങ്ങൾ, ആ വിഷയത്തിൽ വന്ന ചില തെളിവുകൾ, ഇതൊക്കെ ഇൻഷാ അള്ളാഹ് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. റാജിയൻ മിൻ അല്ലാഹി തബാറക വ തആല അൻ യകൂന ഫീ ദാലിക ഖൈറുൻ വ നഫ്ഉ ലനാ അജ്മഈൻ. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കും ഇത് വായിക്കുന്ന ആളുകൾക്കും നമുക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായി തീരണമെന്നാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഈ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ, മുന്നോട്ടുള്ള നീക്കം എങ്ങനെയാണ് എന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വടിയായി, ഒരു പിന്നെ വെളിച്ചമായി ഇൻഷാ അള്ളാഹ് ഈ വിഷയം മാറേണ്ടതുണ്ട്. ഞാൻ പിന്നെ ചുരുക്കി, ചിലപ്പോൾ അടുത്ത ക്ലാസ്സിന് ആരെങ്കിലും വരുന്നില്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമായിട്ട് പറയാണ്. ഇതിൽപ്പെട്ട ഇൻഷാ അള്ളാഹ് നമ്മൾ പിടിച്ചിരിക്കേണ്ട ചില ബാബുകൾ, ചില അധ്യായങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, ഫിത്നയുടെ പിന്നെ അനന്തരഫലത്തിൽപ്പെട്ടതാണ് ജനങ്ങൾ ഇബാദത്തുകളിൽ നിന്ന് അകന്നു പോവുക എന്നത്. അള്ളാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് ജനങ്ങൾ അകന്നു പോവുക എന്നത് ഫിത്നയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇൽമിൽ നിന്നും ശരിയായ ഉലമാക്കളിൽ നിന്നും, ഇൽമി ഉലമാ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ശരിയായ ഇൽമിൽ നിന്നും ശരിയായ ഉലമാക്കളിൽ നിന്നും ജനങ്ങൾ അകന്നു പോവുക എന്നത് അതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിഡ്ഢികൾ നേതാക്കന്മാരായി തീരുക എന്നത് ഇതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ നാട്ടിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ തിന്മകളിലെ ശബ്ദങ്ങളിലും തിന്മകളിലും കാര്യങ്ങൾ അവസാനിക്കുക എന്നത് അതിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ മുന്നേ സ്ഥാനമുണ്ടായിരുന്ന വ്യക്തിയുടെ ഉള്ള സ്ഥാനം മുഴുവൻ ഇല്ലാതാവുക എന്നത് ഒരാൾ ഫിത്നയിൽ പ്രവേശിച്ചതിന്റെ അടയാളമാണ്. അതുപോലെ തന്നെ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുക എന്നത് ഫിത്നയുടെ അനന്തരഫലത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അവർക്കിടയിൽ അവരിങ്ങനെ എന്താ പറയുക, ഒരു വ്യക്തമായ നിലപാടില്ലാത്തവരായി മാറുക എന്നത് ഫിത്നയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈമാനികമായ ബന്ധം കുറഞ്ഞിട്ട് ദുന്യവിയായ ബന്ധം കൂടുക എന്നത് ഫിത്നയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പരസ്പരം കൊലപാതകം നടത്തുക എന്നതും രക്തം ചിന്തുക എന്നതും ഒരു ചെറിയ കാര്യമായി ആളുകൾക്ക് തോന്നുന്നു. ഇതുണ്ടായി കഴിഞ്ഞാൽ അടി ഇടിയൊന്നൊരു വലിയ വിഷയമല്ല, ഒരു മുസ്ലിമിനെ അടിക്കലും മുസ്ലിമിനെ ചീത്ത പറയലും ഒരു പ്രശ്നമേ ഇല്ലാതായി തോന്നും ചിത്രം വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സമാധാനമില്ലാതായി തീരും, നാട്ടിലും ഉണ്ടാവില്ല, വീട്ടിലും ഉണ്ടാവില്ല, സ്വന്തത്തിനുണ്ടാവില്ല. അതുപോലെ തന്നെ തിന്മയുടെ ആളുകൾക്ക് അവരുടെ തിന്മകൾ, അതല്ലെങ്കിൽ ബാത്തിലിന്റെ അഹ്ലുൽ ബിദഅത്തിന്റെ ആളുകൾക്ക് അവരുടെ ബിദഅത്ത് ഒരു പേടിയില്ലാതെ ആൾക്കാരെ മുന്നിൽ പറയാൻ സാധിക്കുക എന്നുള്ള ഫിത്നയുടെ അടയാളത്തിൽപ്പെട്ട വിശദീകരിക്കും. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങളുടെ മേൽ സ്വാധീനം കിട്ടുക, അവർക്ക് അധികാരം ലഭിക്കുക, അവർക്ക് പവർ കിട്ടുക എന്നത് ഫിത്നയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله